بسم الله الرحمن الرحيم إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا إنه ظن أن لن يحور.
السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه وبعد. نمل سورة إذا السماء انشقت إذا السماء انشقت سورة الانشقاق سورة الانشقاق ഈ സൂറത്തിന് ഇദസ്സമ ഉൻഷഖത്ത് എന്ന് പേര് പറയാൻ കാരണം അബൂബറ റളിയല്ലാഹു തആല അൻഹുവർക്ക് ഇദസ്സമ ഉൻഷഖത്ത് സൂറത്ത് ഓതിയിട്ട് അതിൽ സുജൂദ് ചെയ്തു എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഇദസ്സമ ഉൻഷഖത്ത് സൂറത്ത് ഓതിയിട്ട് അതിൽ സുജൂദ് ചെയ്തു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഇദസ്സമ ഉൻഷഖത്ത് അതിന്റെ ആദ്യത്തെ ആയത്തിന് പേരായിട്ട് പറയപ്പെട്ടത്. സൂറത്ത് മക്കിയത്താണ്, മക്കയിൽ അവതീർണമായ സൂറത്താണ്. മക്കയിൽ അവതീർണം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ് സൂറത്ത് ഇദസ്സമ ഉൻഷഖത്ത്. അതിലെ വിഷയങ്ങൾ വിശ്വാസപരമായ വിഷയങ്ങളാണ്, വിശ്വാസപരമായ വിഷയങ്ങളാണ്. സൂറത്തിറങ്ങാൻ പ്രത്യേകം ഒരു അവതരണ പശ്ചാത്തലം പറയപ്പെടില്ല, പ്രത്യേക ഒരു കാരണം ഒരു സൂറത്തിറങ്ങാൻ അല്ലെങ്കിൽ ഒരു ആയത്തിറങ്ങാൻ ചിലതിനുണ്ടാവും. പക്ഷെ ഇതിനൊരു പ്രത്യേക കാരണമല്ല. മക്കയിൽ ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന വിശ്വാസ കാര്യങ്ങളെ എതിർക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അത്തരം വിശ്വാസപരമായ അവരുടെ വ്യതിയാനങ്ങളെ ട്രീറ്റ് ചെയ്യാനാണ്, ചികിത്സിക്കാനാണ് ഈ സൂറത്ത്. ഇദ സമാ ഉൻഷഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖത് വഇദൽ അർദു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത് وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره السلام فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا إنه ظن أن لن يحور بلى إن ربه كان به بصيرا. طيب إذا السماء انشقت ده إذا السماء ആകാശം ഇതാണ് ബർഫിയാണ് ആയാൽ എന്ന അർത്ഥത്തിൽ. ഇദസ്സമാഉ ഇൻഷഖത്ത് ഇൻഷഖ ഇൻഷക്ക എന്ന് പറഞ്ഞാൽ പിളർന്നു, പിളർന്നു. ഇൻഫത്തൊറ വിള്ളൽ വീണു, പിളർന്നു. ആകാശം പിളർന്നാൽ എന്നാണ്. ആകാശം അത് പിളർന്നാൽ, പിളർന്നാൽ وأذنت لربها وحقت وأذنت أذنا എന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കുക, അനുസരിക്കുക എന്നൊക്കെ ഇവിടെ ഉദ്ദേശാർത്ഥം. അദിന അദിന എന്ന് പറഞ്ഞാൽ കേട്ടു, അനുസരിച്ചു, കേട്ട് അനുസരിച്ചു. വഅദിനത്ത് ആകാശം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്താൽ. വാവാത്തിന്റെ ഇവിടേക്ക് ബന്ധം ഇദസ്സമാഉ ഇൻശഖത് വഇദാ അദിനത്ത് ലിറബ്ബിഹ വഹുഖത് എന്നാണ്. വഅദിനത്ത് ആകാശം കേൾക്കുകയും ചെയ്താൽ, ആർക്ക് കേട്ടാൽ, ലി റബ്ബിഹ തന്റെ റബ്ബിന്, ആകാശത്തിന്റെ റബ്ബിന്. അദിന എന്നുള്ളത് ഉദിൻ എന്നുള്ളതിന്, ഉദിൻ എന്ന് പറഞ്ഞത് ചെവി, കേൾക്കാനുള്ള അവയവമാണ് ചെവി. നമ്മൾ ഈ സാബൂതം കേൾക്കണീനാണ് ശരിക്ക് ഇത് പ്രയോഗം വരിക. അദിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ സാബൂതം കേൾക്കണീന്റെ ഉദ്ദേശം എന്താ, നല്ലോണം കേൾക്കുന്നതിന്റെ ഉദ്ദേശം അയാൾ കേൾക്കാനും അനുസരിക്കാനും തയ്യാറാണെന്നുള്ളതാണ്. ആകാശം, ആകാശത്തിന് കാതില്ല, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല ആകാശം അനുസരിച്ചതിനെ കുറിച്ച് പറയാണ്. വഅദിനത് എന്നാ ആകാശം ശരിക്ക് റബ്ബിനെ കേട്ടനുസരിച്ചു, റബ്ബിനെ കേട്ടനുസരിച്ചു. ഏതുപോലെ, കാതുള്ള ഒരാള് കേട്ട് അനുസരിക്കുന്നത് പോലെ. വഅദിനത്തിൽ റബ്ബി, ആകാശം തന്റെ റബ്ബിന് കേട്ട് അനുസരിച്ചു, അനുസരിക്കുകയും ചെയ്താൽ. വഹുഖത്ത്, ഇവിടെ ഈ ഹുഖത്ത് അതൊരു പ്രയോഗം. പിന്നെ ഹുഖത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രയോഗമാണ്. ഇതിന്റെ ഉദ്ദേശം പിന്നെ കടപ്പെടുക അല്ലെങ്കിൽ കടമപ്പെടുക എന്നുള്ളതാണ്. ആകാശം കേൾക്കുവാനും അനുസരിക്കുവാനും കടമപ്പെട്ടിരിക്കുന്നു, കടമപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേൾട്ട് അനുസരിക്കുകയല്ലാതെ ആകാശത്തിന് എന്തില്ല, വേറൊരു നിവൃത്തിയില്ല, വേറൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ആകാശം കേട്ടനുസരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതസമാഉ ഇൻശഖത്ത്, ആകാശം അത് പിളർന്നാൽ, അതിൽ വിള്ളൽ വീണാൽ. വഅദിനത്തിൽ റബ്ബിഹ, തന്റെ റബ്ബിനെ കേട്ടനുസരിക്കുകയും ചെയ്താൽ. വഹുഖത്ത്, റബ്ബിനെ കേട്ടനുസരിക്കുക എന്നതിന് ആകാശം കടപ്പെട്ടിരിക്കുന്നു, കടമപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ അതിനെ കേട്ടനുസരിക്കുകയല്ലാതെ നിർവാഹല എന്ന് പറഞ്ഞാൽ ആകാശമാണ് ഇപ്പൊ നമ്മൾ ഈ ദൃശ്യലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടിപ്പ്. ഏറ്റവും വലിയ സൃഷ്ടിപ്പ് ഏതാണ്? ആകാശമാണ് അല്ലെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത് അഅൻതും അശദ്ദു ഖൽഖൻ അം ഇസ്സമ, നിങ്ങളാണോ വലിയ സൃഷ്ടിപ്പ്, ശക്തിമത്തായ സൃഷ്ടിപ്പ്, അതല്ല ആകാശമാണോ? ഏതാ? ആകാശമാണ്. അപ്പൊ ആകാശമാകുന്ന വലിയ സൃഷ്ടിപ്പ് അതുപോലും അള്ളാഹുവെ കേൾക്കാനും അള്ളാഹു അനുസരിക്കുവാനും കടമപ്പെട്ടതാണ്. അതിന് അതിന് കേട്ടനുസരിക്കല്ലാതെ വേറൊരു വഴികഴിവില്ല എന്നുള്ളതാണ്. അപ്പോ ആകാശം അതിൽ വിള്ളൽ വീണാൽ, വഅദിനത്തിൽ റബ്ബിഹ, തന്റെ റബ്ബിനെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്താൽ. വഹുഖത്ത്, അങ്ങനെ കേട്ടനുസരിക്കുവാൻ കടമപ്പെട്ടിരിക്കുന്നു ആര്? ആകാശം. തൈ അൽക്ക് നമുക്ക് വേണ്ടി വരാം. വഇദൽ അർദു മുദ്ദത്ത്, വഇദൽ അർദു, അൽ അർദ് മന ഭൂമി, ഇതൽ അർദു ഭൂമിയായാൽ. മുദ്ദത്ത്, മുദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മുദ്ദത്ത് എന്ന് പറഞ്ഞാല് പരത്തപ്പെടുക, പരത്തുക, പരത്തപ്പെടുക. വൈദൽ അർദു ഭൂമിയായാൽ, മുദ്ദത്ത് അത് പരത്തപ്പെട്ടു, പരത്തപ്പെട്ടാൽ എന്നർത്ഥം.
വഅൽഖത് മാ ഫീഹ വതഖല്ലത്, വഅൽഖത് ഭൂമി എറിഞ്ഞു. അൽക്ക എന്ന് പറഞ്ഞാൽ എന്താ, എടുത്തിടുക എന്നർത്ഥം, എടുത്തിട്ട് നീങ്ങണ അൽക്ക എന്ന് പറയാൻ. ഭൂമി എറിഞ്ഞു, എടുത്തിട്ടു. വഅൽഖത്, ഭൂമി എടുത്തിടുകയും ചെയ്താൽ. എന്തെടുത്തിട്ടാൽ? മാ ഫീഹ, മാ ഫിൽ അർദ്, ഭൂമിയിലുള്ളത്. മാ ഫീഹ, ഭൂമിയിൽ ഉള്ളത്, ഭൂമിയിലുള്ളതിനെ
അൽഖത്ത് ഭൂമി എടുത്തിടുകയും ചെയ്താൽ. ഈ അൽഖത്ത ആണ് ഇവിടുത്തെ ക്രിയ, അല്ല കർത്താവ്. കാരണം ഭൂമി സ്ത്രീലിംഗമായതുകൊണ്ട്, അർബ് എന്നുള്ള പ്രയോഗം സ്ത്രീലിംഗമായതുകൊണ്ട് മുദ്ദത്ത് അൽഖത്ത്, മനസ്സിലല്ലേ, എന്ന് പ്രയോഗിച്ചു. അപ്പൊ അൽഖത്ത് ഭൂമി എടുത്തെറിഞ്ഞാൽ, എടുത്തിട്ടാൽ, മാ ഫീഹ ഭൂമിയിലുള്ളത്, ഭൂമിയിലുള്ളത്. വതഖല്ലത്ത്, വതഖല്ലത്ത്, തഖല്ല എന്നാ മുക്തമായി എന്നാണ്, മുക്തമായി, ഒഴിവായി. വതഖല്ലത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി ഒഴിവാകുകയും മുക്തമാവുകയും ചെയ്താൽ. തഖല്ല എന്ന് പറഞ്ഞാൽ എന്താ, തഖല്ല എന്ന് പറഞ്ഞാൽ ഒഴിവായി മുക്തമായി എന്നാണ്. അതിന്റെ ഉദ്ദേശം പറയുമ്പോൾ മനസ്സിലാവും ഇൻഷാല്ലാഹ്. അപ്പൊ ഇവിടെ വൈദൽ അർദ് മുദ്ദത്ത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്ത്, ഭൂമി പരത്തപ്പെട്ടു, അങ്ങനെ പരത്തപ്പെട്ടാൽ, ഭൂമിയിലുള്ളത് ഭൂമി എടുത്തിട്ടാൽ, വതഖല്ലത്ത്, അങ്ങനെ ഭൂമി എന്തായി, ഒഴിവായി, ഒഴിവായി, അങ്ങനെ ഒഴിവാകുകയും ചെയ്താൽ. ഇവിടെ ഭൂമി പരത്തപ്പെട്ടു എന്ന് പറഞ്ഞു, എന്താ ഭൂമി പരത്തപ്പെട്ടു പറഞ്ഞ? ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ കാണുന്നത് ഭൂമിന്റെ പ്രതലം എങ്ങനെയാണ്, നിമ്നോന്നതാണ് അല്ലെ, നിമ്നോന്നതാണ്. അതേപോലെ തന്നെ ഭൂമിയിൽ എന്തുണ്ട്, കുറെ വളവുകൾ തിരിവുകളൊക്കെ ഉണ്ട്. അന്ത്യനാളായിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചടുത്ത് പറഞ്ഞു, യസ് അലൂന കാനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹ റബ്ബി നസ്ഫ ഫലാത ഫയദറുഹ ഖാഅൻ സഫ്സഫ ലാ തറാ ഫീഹ ഇവജൻ വലാ അംതായനാണ്. അതായത് പർവ്വതങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല, പർവ്വതങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭൂമി എന്ത്, നിമ്നോന്നതം. പർവ്വതങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല തടി, പിന്നെ പൊടിയാക്കി മാറ്റും, പൊടിയാക്കി മാറ്റും. അതാണ് യൻസിഫുഹ റബ്ബി നസ്ഫ. എന്നിട്ട് ഫയദറുഹ ഖാഅൻ സഫ്സഫ, ഭൂമി അള്ളാഹു സുബ്ഹാനഹു വതആല നിരന്ന ഒരു സ്ഥലമാക്കി മാറ്റും. അങ്ങനെ നിരന്ന സ്ഥലമാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ തറാ ഫീഹ, ഭൂമിയിൽ നിനക്ക് കാണാൻ കഴിയൂല, ഒഴിവജൻ വല അംത എന്നാണ്. ഒഴിവജൻ എന്ന് പറഞ്ഞാൽ എന്താ, നിമ്നോന്നതം. അതേപോലെ തന്നെ വല അംത, വളവ് തിരിവുകൾ, വളവ് തിരികൾ. അപ്പൊ നോക്കി നിങ്ങൾ, ഇപ്പൊ നമ്മൾ കയറി ഇറങ്ങിക്കൊണ്ടാണ് ഭൂമിയിൽ അല്ലെ, വളഞ്ഞു തിരിഞ്ഞുകൊണ്ടാണ്. അന്ത്യനാളായ അള്ളാഹു സുബ്ഹാനഹു വതആല പർവ്വതങ്ങളെ നിരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിമ്നോന്നതമായ, നിമ്നമായ സ്ഥലങ്ങളൊക്കെ നിരക്കും. അതോടുകൂടി പിന്നെന്താണ്, കുന്നുകളില്ല, കുഴികളില്ല, പിന്നെ വളവുകളില്ല, തിരിവുകളില്ല, പിന്നെന്തായി, ഒക്കെ നിവർന്ന സ്ഥലമായി, നിരന്ന സ്ഥലമായി. അതാണ് ഇവിടെ പറയുന്നത്, വൈദൽ അർദു മുദ്ദത്ത്, ഭൂമി നിവർത്തപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഭൂമിക്കുപരിയിൽ ഉയർന്നതെല്ലാം പൊടിയാക്കപ്പെടും. എന്നിട്ടെന്താവും, കുഴികളൊക്കെ തൂർക്കപ്പെടും, കിടങ്ങുകൾ തൂർക്കപ്പെടും, അങ്ങനെ ഭൂമി നിരപ്പാവും, നിരപ്പാവും. പിന്നെ വളവും തിരിവുമില്ല, കുഴികൾ കുന്നുകൾ ഇങ്ങനെയെല്ലാം ഒക്കെ നിരപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ മദ്ദൽ അദീം എന്നാണ്, ഒരു തോല് നിവർത്തി വെച്ചാൽ എങ്ങനെ, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ നിരപ്പാക്കുന്നു. അപ്പൊ ഭൂമി നിരപ്പാക്കപ്പെട്ടാൽ, വൈദൽ അർദു മുദ്ദത്ത്, ഭൂമി നിരപ്പാക്കപ്പെട്ടാൽ, വൽഖത് മാ ഫീഹ, ഭൂമി അതിലുള്ളത് എടുത്തിട്ടാൽ, ഭൂമിക്കുള്ളിലുള്ളത് എന്താണ്, ഭൂമിക്കുള്ളിലുള്ളത് അവിടെ രണ്ടെണ്ണാണ്, ഈ മാ കൊണ്ട് ഉദ്ദേശം രണ്ടാണ്. ഒന്ന് ഭൂമിയിലുള്ള ഉള്ളിലുള്ള ഖനിജ വസ്തുക്കൾ, ലോഹങ്ങൾ, ഇങ്ങനത്തൊക്കെയാണ് ഭാരങ്ങൾ, ഭൂമിക്ക് ഭൂഗർഭത്തിലുള്ളതായ ഭാരങ്ങളൊക്കെ ഭൂമി വെളിയിലിടും. മറ്റൊരു പിന്നെ അർത്ഥം, ഭൂമിയിലുള്ളത് മനുഷ്യരുടെ ജഡങ്ങളാണ്, മനുഷ്യരുടെ ജഡങ്ങളാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നമുക്ക് സൂറത്തിൽ മുർസലാത്ത് എടുക്കുമ്പോൾ നമുക്ക് കയ്യിൽ വരും, അലം നജാലിൽ അർമ കിഫാത്ത അഹ്യാത്ത. അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ പര്യാപ്തമാക്കി മതിയാക്കി, ആർക്ക്, ജീവിക്കുന്നവർക്കും മരിച്ചവർക്കും. ജീവിക്കുന്നവർ ഭൂമിക്കുപരിയിലാണ്, മരിച്ചവർ എവിടെയാണ്, ഭൂമിക്കുള്ളിലാണ്, ഭൂമിക്കുള്ളിലാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള അന്ത്യനാൾ വരെയൊക്കെയുള്ള മനുഷ്യരൊക്കെ ഭൂഗർഭത്തിലായിട്ടുണ്ടെങ്കിൽ, ആ ഭൂഗർഭത്തിലുള്ള മനുഷ്യരെയൊക്കെ എന്ത് ചെയ്യും, വൽഖത്ത്, ഭൂമി എന്ത് ചെയ്യും, എടുത്തിടും, പുറത്തേക്കിടും. അതാണ് വൽഖത്ത്, ഭൂമി എടുത്തിടും. മാ ഫീഹ, അതിലുള്ള മനുഷ്യ ബോഡികൾ, മനുഷ്യന്മാരെ, അതിലടക്കം ചെയ്യപ്പെട്ട മനുഷ്യരെ, അത് ഭൂമി പുറത്തിടും. അങ്ങനെ തഖല്ലത്ത്, ഭൂമി എന്തായി, ഭൂഗർഭത്തിലുള്ള മനുഷ്യന്മാരിൽ നിന്നും ഭൂഗർഭത്തിലിരിക്കുന്നതായ ഈ ലോഹങ്ങൾ, അതേപോലെ തന്നെ മറ്റു വസ്തുക്കൾ, ഭാരങ്ങൾ, അതിൽ നിന്നൊക്കെ നെയ്യും, ഭൂമി മുക്തമാകും, ഭൂമി മുക്തമാകും. അതാണ് പറഞ്ഞത്. പിന്നെ ഭൂഗർഭത്തിൽ ആരില്ല,
മനുഷ്യരില്ല, ഖബറുകൾക്കുള്ളിൽ മനുഷ്യരില്ലാത്ത അവസ്ഥ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഭൂമി കാതുകൊടുത്ത് കേൾക്കും. നന്ന ഭൂമിക്ക് കാതില്ല, പക്ഷെ ഭൂമി കാതുകൊടുത്ത് കേൾക്കും. നന്ന ഭൂമി അള്ളാഹ്ക്ക് പൂർണമായി പൂർണമായി വഴിപ്പെടും. അതാണ് വഅദിനത്തിൽ റബ്ബിഹ, ഭൂമി തന്റെ റബ്ബിന് വഴിപ്പെടും. വഹുക്കത്ത്, വഹുക്കത്ത് എന്താ, അങ്ങനെ റബ്ബിന് വഴിപ്പെടാൻ കടമപ്പെട്ടവനാണ് ആര്, കടമപ്പെട്ടതാണ് ആര്, ഭൂമി. അതിനല്ലാതെ മറ്റൊരു നിർവാഹത്തിനില്ല. ഭൂമി ശരിയാണ്, കരയായി, കടലായി, കുന്നുകളായി, നിമ്ന പ്രദേശങ്ങളായി, അതേപോലെ തന്നെ സസ്യലതാദികളായി, ജന്തുജാലങ്ങളായി, ഭൂമി ഗംഭീരാണ്. പക്ഷെ എത്ര ഗംഭീരാണെങ്കിലും അത് ആർക്ക് കടപ്പെട്ടിട്ടുണ്ട്? അള്ളാഹ്ക്ക് കടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യം കൽപ്പിച്ചാൽ അത് കേട്ടനുസരിക്കുക എന്നുള്ളത് ഭൂമിയുടെ മേൽ എന്താണ്, കടമയാണ്, ബാധ്യതയാണ്. അതാണ് വഹുക്കത്ത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. തയ്യും ഇവിടെ അന്ത്യനാളിൽ, അന്ത്യനാളോടനുബന്ധിച്ച് അല്ലെങ്കിൽ അന്ത്യനാളിൽ വാനത്തിന് സംഭവിക്കാനുള്ളത്, ഭൂമിക്ക് സംഭവിക്കാനുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. അത് അന്ത്യനാളിന്റെ ഭയാനകതയെ അറിയിക്കുന്ന കാര്യമാണ്. വാനലോകത്തിന്റെ പ്രത്യേകത, അള്ളാഹു സുബ്ഹാനഹു വതആല വാനങ്ങനെ എങ്ങനെ പഠിച്ചത്, സബ്ഹാൻ ശിദാദാണ്. സബ്ഹാൻ ശിദാദ, എന്താ സബ്ഹാൻ ശിദാദ, ശക്തിമത്തായ സൃഷ്ടിപ്പാണ് അല്ലെ, ശക്തമായ ഏഴ് വാനങ്ങളാണ്. അതാണ് ശിദാദ എന്ന് പറഞ്ഞത്. ശദീ എന്നാണ് എന്താ, ശക്തൻ, മല്ലൻ, നല്ല ശക്തമായ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റടുത്ത് പറഞ്ഞത് വസമ ബനൈനഹ ബിഐദിൻ, വസമ ആകാശം, ബനൈനഹ ആകാശത്തെ നാം പടച്ചിരിക്കുന്നു, ബിഐദിൻ, ബിഐദിൻ എന്ന ബിഖുവ്വത്തിൻ എന്നാണ്, ശക്തിമത്തായി, ശക്തിമത്തായി. അപ്പൊ ശക്തിമത്തായ മേൽക്കൂരയാണ് ആകാശം. ആ ആകാശത്തെ സംബന്ധിച്ചിടത്തോളം ഇൻഷക്കത്ത്, അതിന് വിള്ളൽ വരും, വിള്ളൽ വരും, അത് പിളരും. ചില സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വൈദ സമ ഉഫുരിജത്ത്, ആകാശം ഫുരിജത്ത് എന്നാണ്, അതിന് വിള്ളൽ വരും, വിള്ളൽ ഉണ്ടാകും എന്നുള്ളത്. ചിലയിടത്ത് ഇൻഫത്തറത്ത് എന്നാണ്, ഇൻഫത്തറത്ത്. അപ്പൊ ചെറുതും വലുതുമായ വിടവുകൾ അതവിടെ സംജാതാകും, വാനത്ത് സംജാതമാകും. വൈദൻ ശക്കത്തി സമാ ഫകാനത് വർദ്ധതൻ കദ്ദിഹാൻ, വൈദൻ ശക്കത്തി സമാ, ഏത് സൂറത്തിലാ, സൂറത്തുർ റഹ്മാൻ. ആകാശത്തിന് വിള്ളൽ വീണ്, ശക്തമായ മേൽക്കൂരല്ലേ, ശക്തമായ മേൽക്കൂര, ഫകാനത് വർദ്ധതൻ കദ്ദിഹാൻ എന്നാണ്. അത് ഉരുകിയ ലോഹ സമാനം, റോസവർണത്തിൽ വാനം പരിണമിക്കുമെന്നുള്ളതാണ്, വാനം പരിണമിക്കുമെന്നുള്ളതാണ്. അപ്പൊ ആകാശത്തിന്റെ ഈ ശക്തിമത്തായ അവസ്ഥ ഉണ്ടല്ലോ, അതെന്തായി, പറ്റേ ഒരു കുഴമ്പിയ മാതിരി ബലക്ഷയത്തിൽ ആകാശം മാറിപ്പോകും എന്നുള്ളതാണ്. ആ രീതിയിൽ ആകും. എങ്ങനെയാണ് ഇത് ആകാശം ആകണത്, ഇതെങ്ങനെ ആകാശം ആകണത്? ആ അത് അതിനെ ആരാ അങ്ങനെ പടച്ചത്? അള്ളാഹുവാണ്. അതിനാ സൃഷ്ടിപ്പ് നൽകിയത് അള്ളാഹുവാണ്. അതാണ് അത് റബ്ബിന് കേട്ട്, അതിന്റെ റബ്ബിന് കേൾക്കണ. അതിന്റെ റബ്ബ് പറഞ്ഞ റബ്ബാരാ, റബ്ബ് പറഞ്ഞാൽ ഖാലിഖുൽ മാലിക്കുൽ മുത്തസറിഫാണ്. സൃഷ്ടിക്കുകയും സൃഷ്ടിയെ ഉടമപ്പെടുത്തുകയും അതിൽ കൈകാര്യകർത്തൃത്വമുള്ളവനാണ് ആര്, റബ്ബ്. അപ്പൊ വാനത്തെ സൃഷ്ടിച്ചത് ആരാണ്? അള്ളയാണ്. അതിന് ഉടമപ്പെടുത്തിയത് ആരാണ്? അള്ളയാണ്. അതിൽ കൈകാര്യകർത്തൃത്വം ആർക്കാണ്? അള്ളാഹ്ക്കാണ്. അതുകൊണ്ടാണ് അതിനത്തിൽ റബ്ബിഹ, അതിന്റെ റബ്ബിന് അത് കേട്ട് അനുസരിച്ചത് കാരണത്താലാണ് എന്ത് ചെയ്യുന്നത്, അത് വിള്ളൽ ഉള്ളതായി മാറുന്നത്, പിണ്ട് അതിൽ വിടവുകൾ വരുന്നത്. അങ്ങനെ കേട്ടനുസരിക്കുക എന്നുള്ളത് അതിന് കടമപ്പെട്ട വിഷയമാണ്, കടമപ്പെട്ട വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിന്റെ തുടക്കം, തുടക്കത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് സുമ്മസ്തവ ഇല സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാതിൻ വഖാല ലഹാ വലിൽ അർദി തിയാ തൗഅൻ ഔ കർഹൻ ഖാലത അതൈനാ തായിഇൻ. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പ് തുടങ്ങിയപ്പോൾ സുമ്മസ്തവ ഇല സമാഅന്നാണ്, അള്ളാഹു പിന്നീട് ആകാശത്തെ ലക്ഷ്യമാക്കി, ആകാശത്തെ ലക്ഷ്യമാക്കി. അങ്ങനെ ഫസവ്വാഹുന്ന സബ്അ സമാവാത്, അള്ളാഹു ഏഴ് ആകാശങ്ങളായിട്ട് എന്ത് ചെയ്തു, വാനത്തെ ശരിപ്പെടുത്തി. അള്ളാഹു ഏഴ് ആകാശങ്ങളെ ശരിപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഫഖാല ലഹാ വലിൽ അർദ്, അള്ളാഹു അന്ന് ആകാശത്തെ സൃഷ്ടിച്ച അന്ന് ആകാശത്തോടും ഭൂമിയോടും പറഞ്ഞു, ആകാശത്തോടും ഭൂമിയോടും പറഞ്ഞു. കാലത്ത എന്താ പറഞ്ഞത്, പിന്നെ ഫഖാല ലഹാ വലിൽ അർദ്, ആകാശത്തോടും ഭൂമിയോടും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇത്തിയാ തൗഅൻ ഔ കർഹ. എന്താ ഇത്തിയാ തൗഅൻ ഔ കർഹ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്വമേധയാണ്, അല്ലെങ്കിൽ ബലാത്കാരത്തിന് വിധേയമായിട്ട് നിങ്ങൾ വരൂ എന്ന് അള്ളാഹു ആകാശത്തോടും ഭൂമിയോടും പറഞ്ഞു. ഒന്നുകിൽ സ്വമേധയെ വന്നോളൂ, അല്ലെങ്കിലോ ബലപ്രയോഗത്തിൽ ബലാത്കാരമായി വരാൻ പറഞ്ഞു. അപ്പൊ കാലത്ത അന്ന് ആകാശവും ഭൂമിയും പറഞ്ഞു, ഞങ്ങൾ സ്വമേധയെ അനുസരിച്ചു കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ വാനവും ഭൂമിയും അള്ളാഹിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? അനുസരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ അനുസരണമുള്ളവരായി ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും പ്രത്യേകത. അള്ളാഹു കൽപ്പിച്ചാൽ അത് അനുസരിക്കും, അത് അനുസരിക്കും. അതാണ് അതിന്റെ തുടക്ക പ്രകൃതം. ആ രീതിയിൽ അള്ളാഹുവിനോട് കടപ്പെട്ടവരാണ് ആര്? ആകാശവും ഭൂമിയും. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ആകാശത്തോടും ഭൂമിയോടും അള്ളാഹു സുബ്ഹാന തആല കൽപ്പിച്ചു. ആ ആകാശത്തിനും ഭൂമിക്കും മനുഷ്യരുടെ സൃഷ്ടിപ്പും പ്രകൃതിയല്ല അള്ളാഹു നൽകിയിട്ടുള്ളത്, അല്ലേ? മനുഷ്യരുടെ സൃഷ്ടിപ്പും പ്രകൃതിയല്ല നൽകിയിട്ടുള്ളത്. എന്നിട്ടും അതിനോട് കൽപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? അള്ളാഹ്ക്ക് അവ കീഴ്പ്പെട്ടു, അനുസരിച്ചു. പക്ഷെ മനുഷ്യന്മാരെ മനുഷ്യന്മാരോട് അള്ളാഹു സുബ്ഹാന തആല കൽപ്പിക്കുന്നു, പക്ഷെ പല കൽപ്പനകളും മനുഷ്യന്മാരെ എന്ത് ചെയ്യുന്നില്ല? അതിൽ മനുഷ്യന്മാർ അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല, മനുഷ്യന്മാർ അള്ളാഹുവിനെ വിധേയരായിട്ട് ജീവിക്കുന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ ഇതിൽ വരികൾക്കിടയിൽ നമുക്ക് വായിക്കാനുള്ളതായ ഒരു സന്ദേശം. ഇവിടെ വൈദൽ അർന്നു മുദ്ദത്ത് നമ്മൾ പറഞ്ഞു, ഭൂമി അതിനെ നിരപ്പാക്കപ്പെട്ടാൽ, ഭൂമിയെ ഭൂമി നിരപ്പാക്കപ്പെട്ടാൽ എങ്ങനെ ഭൂമി നിരപ്പാക്കുക? നമ്മൾ പറഞ്ഞു അതിലെ നിമ്നോന്നത അവസ്ഥ ഉണ്ടല്ല, ഈ ഉന്നതമായിട്ട് കുന്നുകൾ, നിമ്നമായിട്ട് കുഴികൾ, ഇതൊക്കെ എന്ത് ചെയ്യും? പർവ്വതങ്ങളെ നിരത്തിയിട്ട് അള്ളാഹു സുബ്ഹാന തആല പൊടിച്ച് നിരപ്പാക്കും. അപ്പൊ പിന്നെ ഈ കുന്ന് കുഴി എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല, വളവ് തിരുവിയ അവസ്ഥയൊന്നും ഉണ്ടാവില്ല. ഭൂഗർഭത്തിലുള്ള മനുഷ്യരെയും മറ്റും ഭൂമി പുറത്തിടും. വൽഖത് മാഫീഹ വതഹല്ലത്ത്, അവയിൽ നിന്നെല്ലാം ഭൂമി ഒഴിവാകും. ഭൂമി ഒഴിവാകും, ഭൂഗർഭത്തിലൊക്കെ പുറത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഭൂഗർഭത്തിൽ ആരുമില്ല ഭൂമിക്ക് ഭാരമായിട്ട്. ഭൂമി അങ്ങനെ ഒഴിവാകും. ഭൂമിയും അദിനത്തിൽ റബ്ബിഹ വഹുഖത്ത്, തന്റെ റബ്ബിന് അനുസരിക്കുവാനും അനുസരിക്കും. അങ്ങനെ അനുസരിക്കുവാൻ അത് അള്ളാഹിനോട് കടപ്പെട്ടിരിക്കുന്നു, കടമ ഉള്ളതായിരിക്കുന്നു. അതാണ് ആ പറഞ്ഞത്, അതിന്റെ വിശദീകരണം നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഈ കേട്ടനുസരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഇപ്പൊ അചേതന വസ്തുക്കളും സചേതന വസ്തുക്കളും ഉണ്ട് അല്ലെ, അചേതന വസ്തുക്കളും സചേതന വസ്തുക്കളും ഉണ്ട്. പിന്നെ ഈ അചേതനം എന്ന് നമ്മൾ കാണുന്നതായി മൂകമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ, അവക്കും അള്ളാഹിനോട് എന്തുണ്ട്? അള്ളാഹിനോട് പിന്നെ ഒരു വിധേയത്വവും, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ആജ്ഞകൾക്ക് മുമ്പിൽ ഒരു അനുസരണമുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. യുസബ്ബിഹു ലഹു സമാവാത്തു സബ്ഉ വൽ അർദ് വമൻ ഫീഹിൻ, എന്താ ഇതിന്റെ അർത്ഥം? യുസബ്ബിഹു ലഹു, അള്ളാഹ്ക്ക് തസ്ബീഹ് എടുക്കുന്നു. അസ്സമാവാത്തു സബ്ഉ, ഏഴ് ആകാശങ്ങളും, വൽ അർദ് ഭൂമിയും. അപ്പൊ ഭൂമി ഏഴ് വാനങ്ങൾ, അവ അള്ളാഹ്ക്ക് തസ്ബീഹ് എടുക്കുന്നു എന്നുള്ളത് പറയാണ്, മനസ്സിലെ? ഭൂമിയെക്കുറിച്ചും ആകാശങ്ങളെക്കുറിച്ചും അള്ളാഹു അത് പ്രസ്താവിക്കണമെങ്കിൽ അവർക്ക് എന്തുണ്ട്? തസ്ബീഹ് ഉണ്ട്. വലാക്കില്ലാ തഫ്ഖഹുന തസ്ബീഹഹു, പക്ഷെ അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഗ്രാഹ്യമല്ല എന്ന് മാത്രം. ഇതേപോലെ അള്ളാഹു സുബ്ഹാന തആല ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് പറഞ്ഞു, യാ ജിബാലു അവ്വിബി മഅഹു വത്തൈർ, യാ ജിബാൽ അവ്വിബി മഅഹു വത്തൈർ. പിന്നെ ദാവൂദിനോടൊപ്പം പർവ്വതങ്ങളെ വിളിച്ചിട്ട് അള്ളാഹു സുബ്ഹാന തആല എന്ത് ചെയ്യാണ്? അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ, അതെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ പറയാൻ പക്ഷികളോട് അള്ളാഹു സുബ്ഹാന തആല കൽപ്പിക്കാണ്. അതുകൊണ്ടാണ് യുസബ്ബിഹുന മഅഹു വത്തൈർ, ദാവൂദ് നബിയോട് ഒപ്പം പർവ്വതങ്ങൾ അള്ളാഹുവിന് സങ്കീർത്തനം മുഴക്കി. വത്തൈർ പറവകളും, അപ്പൊ പർവ്വതങ്ങളും പറവകളും ദാവൂദ് നബിയോടൊപ്പം അള്ളാഹുവിനുള്ള തസ്ബീഹ് നിർവഹിച്ചു എന്ന് അള്ളാഹു സുബ്ഹാന തആല പറയുന്നു. അപ്പൊ ഈ പർവ്വതങ്ങൾക്ക് അതേപോലെ തന്നെ പിന്നെ പറവകൾക്ക് ഇതിനൊക്കെ തസ്ബീഹ് ഉണ്ട്, വാനങ്ങൾക്ക് ഭൂമിക്കൊക്കെ തസ്ബീഹ് ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാന തആല പറയുന്നു. അപ്പൊ ആ തസ്ബീഹ് അവ നിർവഹിക്കുന്ന അള്ളാഹിന്റെ കൽപ്പന കേട്ടിട്ടാണ്, അള്ളാഹിന്റെ കൽപ്പനക്ക് വിധേയരായിട്ടാണ്, വിധേയരായിട്ടാണ്. അതാണ് ഇവിടെ ഈ വാദിനത്തിൽ റബ്ബിഹ എന്ന് ഈ ആവർത്തിച്ച് പറഞ്ഞ ഇതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൈബ്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താ? യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖീഹ്, ഇവിടെ ഇവിടെ ഒരു വിഷയം, ആകാശം പിളർന്നാൽ ഭൂമി നിവർത്തപ്പെട്ടാൽ എന്താ അത് പറഞ്ഞോ? ശർത്തെ പറഞ്ഞിട്ടുള്ളൂ. ആകാശം പിളർന്നാൽ ശർത്താണ് ഇതാ, ഭൂമി നിവർത്തപ്പെട്ടാൽ അല്ലേ. അതേപോലെ തന്നെ ആകാശവും ഭൂമിയും റബ്ബിന് കാതുകൊടുത്ത് റബ്ബിനെ അനുസരിച്ചാൽ എന്താണ്, എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ ഇനി മനസ്സിലാക്കാ? ഇവിടെ എന്താണെന്ന് പറഞ്ഞോ? ഇതാ എന്ന് പറഞ്ഞ ആകാശം പിളർന്നാൽ ഭൂമി നിവർത്തപ്പെട്ടാൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തി എന്ന് പറഞ്ഞിട്ടില്ല, ജവാബ് പറഞ്ഞിട്ടില്ല. എന്താ ജവാബ്? ആ അന്ത്യനാൾ സംഭവിക്കുകയായി, അന്ത്യനാൾ സംഭവിക്കുകയായി, വിചാരണയായി, വിചാരണയായി. മനുഷ്യർ റബ്ബിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയായി, മനുഷ്യർ റബ്ബിലേക്ക് കുഴിമാടത്തിൽ നിന്ന് തിരിച്ച് മടക്കപ്പെടുകയായി. എന്തൊക്കെയുണ്ടോ ഇവിടെ അന്ത്യനാൾ സംഭവിച്ചാൽ, ഈ ആകാശത്തിന് പിളർപ്പ് വന്നാൽ, ഭൂമി നിവർത്തപ്പെട്ടാൽ, പിന്നെ എന്തൊക്കെയാണോ സംഭവിക്കാനുള്ളത് അതൊക്കെ അവിടെ എന്താണ് ജവാബായിട്ട് സങ്കല്പിക്കാനുള്ളത്, ജവാബായിട്ട് സങ്കല്പിക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മനുഷ്യരോട് ഓതുന്നത് യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദഹം ഫമുലാഖീ. അന്ത്യനാൾ ഇവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ അന്ത്യനാളിലേക്കാണ് മനുഷ്യന്മാരുടെ പോക്ക്. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ, അൽ ഇൻസാൻ എന്നാണ് മനുഷ്യവർഗത്തെ മൊത്തത്തിലാണ് അള്ളാഹ് വിളിക്കുന്നത്. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യരെ, അതാണ് അവിടെ ഉദ്ദേശം. അൽ ഇൻസാൻ എന്നാണ് ഒരു മനുഷ്യൻ എന്നുള്ളതല്ല, മനുഷ്യവർഗം എന്നുള്ളതാണ്. പക്ഷെ പദം ഒന്നാണ് അറിയിക്കുന്നത്, യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ. ഇന്നക തീർച്ചയായും നീ കാദിഹുൻ ഇലാ റബ്ബിക, കാദിഹുൻ, കാദിഹുൻ എന്നാൽ പരിശ്രമിക്കുന്നവൻ, അധ്വാനിക്കുന്നവൻ, അധ്വാനിച്ച് നീങ്ങുന്നവൻ എന്നൊക്കെ അർത്ഥം. കാദിഹുൻ, കാദിഹുൻ ഇലാ റബ്ബിക്, അധ്വാനിച്ച് നീങ്ങുന്നവനാണ് എവിടേക്ക്, ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക്, നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ആരോ അവനിലേക്ക് നീ അധ്വാനിച്ച് നീങ്ങുന്നവനാണ്. കദഹൻ, കാദിഹുൻ കദഹന്നാണ്. അപ്പോ അധ്വാനിച്ച് നീങ്ങുന്നതിന് എന്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അതാണ് ഇവിടെ മഫൂൽ മുത്തലക്കാണത്. കാദിഹുൻ കദഹൻ, അധ്വാനിച്ച് നീങ്ങുന്നതിന് എന്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പ്രയോഗിച്ചത്, നീ നിന്റെ റബ്ബിലേക്ക് അധ്വാനിച്ച് നീങ്ങുന്നവനാണ്. ആ പ്രത്യേകത എന്തെന്നുള്ളത് പറയാം. ഫമുലാഖി, ഫമുലാഖി, അവിടെ ഫ തഅഖീബിന്റെ ഫയാണ്. മുലാഖി എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുന്നവൻ, ഹി അവനെ, മുലാഖി എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുന്നവൻ, ഹി എന്ന് പറഞ്ഞാൽ അവനെ, ഫ എന്ന് പറഞ്ഞാൽ അവിടെ ഉടനടി, ഉടനടി, പെട്ടെന്ന്. തഅഖീബിന്റെ, തർത്തീബിന്റെ ഫ എന്നതിന് പറയാം. ഫമുലാഖീഹി, ഉടനടി അവനെ, എന്നാ നിന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നവനാണ്, കണ്ടുമുട്ടുന്നവനാണ്. അപ്പൊ ഇവിടെ യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദഹൻ, ഇന്നക തീർച്ചയായും നീ, കാദിഹുൻ ഇലാ റബ്ബിക കദഹൻ, നിന്റെ റബ്ബിലേക്ക് അധ്വാനിച്ച് പരിശ്രമിച്ച് നീങ്ങുന്നവനാണ്. ഫമുലാഖീഹി, ഉടനടി അധ്വാനിച്ച് നീങ്ങുന്ന മനുഷ്യൻ തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നവനാണ്. മുലാഖി, മുലാഖിനെ കണ്ടുമുട്ടുന്നവൻ. ഇവിടെ എല്ലാ മനുഷ്യരോടും, ചിലരിവിടെ നിസ്ലാൻ ചില മതങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരി. പിന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ നിലപാടിനും ബലപ്പെട്ട അഭിപ്രായത്തിനെതിരാണ്. ഇവിടെ എല്ലാ മനുഷ്യരോടുമാണ് ഖിതാബ്, അഭിസംബോധന, മനുഷ്യരെ എന്നുള്ളതാണ് ഉദ്ദേശം. നീ റബ്ബിലേക്ക് അധ്വാനിച്ച് നീങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ മനുഷ്യരും ഇവിടെ ഈ ഭൗതിക ലോകത്ത് എന്താണ്, അധ്വാനികളാണ്, അധ്വാനിക്കുന്നവരാണ് അല്ലെ, എല്ലാവരും അധ്വാനിക്കുന്നവരാണ്. അതിൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് അധ്വാനിക്കുന്നവരുണ്ട്, അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിച്ചിട്ട് അധ്വാനിക്കുന്നവരുണ്ട്, അള്ളാഹിനെ പ്രീതിപ്പെടുത്താൻ അധ്വാനിക്കുന്നവരുണ്ട്, ഷൈത്താനെ പ്രീതിപ്പെടുത്താൻ അധ്വാനിക്കുന്നവരുണ്ട്. രണ്ടായാലും അധ്വാനം, രണ്ടായാലും അധ്വാനാണ്, രണ്ടായാലും അധ്വാനാണ്. രണ്ടു നിലക്ക് അധ്വാനിച്ചാലും എവിടേക്കാ പോണത്, എവിടേക്കാ പോണത്, ഇന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ. ഇന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ ഇസ്മാനാതു മുൻതഹ എന്നാണ് എന്താ പര്യവസാനാണ്. റബ്ബിലേക്കാണ് എന്ത് പര്യവസാനം. നമ്മൾ സൂറത്തുൽ ഹാഷിയയിൽ പഠിച്ചു ഇന്ന ഇലൈന എസ് ഇയാബഹും. ഇന്ന ഇലൈലേക്ക് മാത്രമാണ് ഇയാബഹും അവരുടെ മടക്കം, അവരുടെ മടക്കം. അതേപോലെ തന്നെയുണ്ട് ഇന്ന ഇല റബ്ബിക്കൽ മുൻതഹ, റബ്ബിലേക്കാണ് എല്ലാത്തിന്റെയും പര്യവസാനം. അപ്പോ മനുഷ്യൻ ധർമ്മത്തിൽ ജീവിച്ചാലും അധർമ്മത്തിൽ ജീവിച്ചാലും ജീവിതം എവിടേക്കാണ് മനുഷ്യനെ എത്തിക്കുന്നത്? അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ ഇന്നക കാദിയുൻ ഇലാ റബ്ബിക കദഹൻ, നീ റബ്ബിലേക്ക് പണിയെടുത്ത് പോവുകയാണ്, പണിയെടുത്ത് ക്ലേശപ്പെട്ട് നീങ്ങുകയാണ്. ഇവിടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ പണിയോണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് പണിയാ? കേവലം നമ്മുടെ ഭൗതിക ജോലിയല്ല, ഭൗതിക ജോലി മാത്രമല്ല, പിന്നെയോ ഭൗതിക ജോലിയും അതേപോലെ തന്നെ മതപരമായ ജോലിയും അല്ലേ, വഴിപ്പെട്ടുകൊണ്ടുള്ള ജോലിയും വഴിപ്പെടാതെയുള്ള ജോലിയും ഒക്കെ ഇവിടെ ഉദ്ദേശമാണ്, ഒക്കെ ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് ഈ ജോലിക്ക് ഈ കഠിനാധ്വാനം ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് കാദിഹൻ കദഹൻ എന്ന് പറഞ്ഞത്. നല്ലത് ചെയ്യുന്നതുകൊണ്ട്, ചീത്ത ചെയ്യുന്നതുകൊണ്ട് അല്ലെ, അള്ളാഹനെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്നതുകൊണ്ട്, ഷെയ്ത്താനെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്നതുകൊണ്ട്, എല്ലാ അധ്വാനവും അവിടെ ഉദ്ദേശമാണ്, ഉദ്ദേശമാണ്. എല്ലാ അധ്വാനികളും യഥാർത്ഥത്തിൽ എവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മനുഷ്യ നിന്റെ റബ്ബിലേക്ക് കഠിനാധ്വാനിയായി പണിയെടുത്ത് നീ പോയിക്കൊണ്ടിരിക്കുന്നു. ഫമുലാഖി, റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ഡേറ്റ് ദൂരത്തൊന്നുമല്ല, പിന്നെയോ അത് വളരെ അടുത്താണ്, വളരെ അടുത്താണെന്നുള്ളത് അറിയിക്കാനാണ് ഇഫ. മുലാഖി എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുന്നവൻ, മുലാഖിഹി അവനെ കണ്ടുമുട്ടുന്നവനാണ്. അവിടെ ഉടനടി പെട്ടെന്ന് തന്നെ റബ്ബിലേക്കാണ് പോണത്, പെട്ടെന്ന് തന്നെ ആ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ടൈം അയക്കുന്നു എന്നാണ് പറയുന്നത്. റബ്ബിലേക്കാണ് പോക്ക്, റബ്ബിനെ പെട്ടെന്ന് കണ്ടുമുട്ടും. ആ കണ്ടുമുട്ടലോടുകൂടിയൊക്കെ കഴിഞ്ഞോ തിരശ്ശീല വീണോ? ഇല്ല, പിന്നെയാണ് ഒക്കത്തിന്റെയും തുടക്കം, പിന്നെയാണ് എല്ലാത്തിന്റെയും തുടക്കം. ആ തുടക്കം നടന്നാൽ പലതും നടക്കും. റബ്ബിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പലതും ഉണ്ടാകും, പലതും അവിടെ വെച്ച് സംഭവിക്കും. പ്രധാനപ്പെട്ട സംഭവിക്കുന്നത് എന്ത്? അത് ഇവിടെ അള്ളാഹു സുബ്ഹാന തആല ഉണർത്തുകയാണ്. പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാന തആല ഇവിടെ ഉണർത്തുകയാണ്. ക്ലേശപ്പെട്ട് നീങ്ങുന്നവൻ എന്നിവിടെ പറഞ്ഞില്ലേ, ഇത് അള്ളാഹു സുബ്ഹാന തആല ആമിൽ എന്ന് പറഞ്ഞില്ല, പണിയെടുത്ത് നീങ്ങുന്നവൻ എന്ന് പറഞ്ഞില്ല. പണിയെടുക്കുന്ന എല്ലാവർക്കും ക്ലേശം ഉണ്ടായിക്കൊള്ളുന്നില്ല. പണിയെടുക്കുന്ന എല്ലാവർക്കും ചിലരുടെ ജോലി വളരെ എളുപ്പമായിരിക്കും, ചിലരുടെ ജോലി വളരെ നയിപ്പായിരിക്കും അല്ലേ, നയിപ്പായിരിക്കും. പക്ഷേ അള്ളാഹുവിലേക്കുള്ള നമ്മുടെ ഈ ഭൗതിക ലോകത്തെ പ്രയാണത്തിൽ എല്ലാവരുടെയും എന്താണ്, എല്ലാവരുടെയും പ്രയാസപ്പെട്ടുകൊണ്ടുള്ളതായ പ്രയാണമാണ്, പ്രയാസപ്പെട്ടുകൊണ്ടുള്ളതായ പ്രയാണ. അത് പിന്നെ ഭൂഗർഭത്തിൽ നിന്ന് പ്രസവിക്കപ്പെട്ട് ഈ ഉലകത്തിലേക്ക് പിറന്നിട്ട് മനുഷ്യന്റെ ഉണ്ടല്ലോ ഈ ഭൗതിക ജീവിതത്തിലെ അവസ്ഥകള്, അത് പിന്നെ ശൈശവായാലും ബാല്യമായാലും പിന്നെ പിന്നെ യൗവനായാലും പൗരുഷായാലും വാർദ്ധക്യമായാലും മനുഷ്യരുടെ ഈ ഭൗതിക ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ, അത് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് എന്താണ്, ക്ലേശകരമാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ക്ലേശകരമാണ്. ഏറ്റവും ശ്രേഷ്ഠൻ ഈ ദുനിയാവ് കണ്ടതിൽ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാണ്. ചിലരിവിടെ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്, അതൊരു അതൊരു ക്ലേശമാണ് ഒരു നിലക്ക് അല്ലേ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാണ് അഷ്റഫുൽ ഖൽഖ് അല്ലേ, ഈ ദുനിയാവ് ചവിട്ടിയവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ ജീവിതം നോക്കി നിങ്ങൾ, റസൂൽ അവിടെ ക്ലേശപ്പെട്ടിട്ടുണ്ടോ, പ്രയാസപ്പെട്ടിട്ടുണ്ടോ? അസറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ക്ലേശപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായി? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇവിടെ ജീവിതം നോക്കി നിങ്ങൾ. റസൂലുള്ള ജനിച്ചു, റസൂലുള്ള ആരാണ്? യതീമാണ്, യതീമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായത് കാരണത്താൽ തന്നെ അന്ന് ആ തുടക്കം നോക്കി, ശൈശവത്തിന്റെ തുടക്കത്തിൽ നോക്കി നിങ്ങൾ. അന്ന് പിന്നെ ഖുറൈശികൾ സ്വതന്ത്ര സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടൂല, പിന്നെ ഗ്രാമീണ സ്ത്രീകൾക്ക് മുലയൂട്ടാൻ കൊടുത്തേക്ക ചെയ്യുക. ഗ്രാമീണ സ്ത്രീകൾക്ക് മുലയൂട്ടാൻ കൊടുക്കുന്നത് രണ്ട് ലക്ഷ്യത്തിനാണ്. ഒന്ന്, ആ ഗ്രാമീണതയുടെ സാഹചര്യത്തിൽ ഉള്ള മുലപ്പാല് കിട്ടാനും, മറ്റൊന്ന് ഗ്രാമീണതയുടെ ആ തെളിമയിൽ വളരാനുമാണ്. പല നിലക്കുണ്ട്, അതിന്റെ ലക്ഷ്യങ്ങൾ പല നിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ മക്കയിൽ ജനിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ഗ്രാമീണ സ്ത്രീകൾ എന്ത് ചെയ്യും, അവര് മുലയൂട്ടും, അതിന് അവർക്ക് പകരം കാശ് കൊടുക്കും. ആ രീതിയിൽ പിന്നെ പകരം പറ്റിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, മുലയൂട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ മുലയൂട്ടാൻ പിന്നെ അതിനെ ഏൽപ്പിക്കാൻ ആരില്ല, പിതാവ് അബ്ദുള്ളല്ല മരണപ്പെട്ട്, പിന്നെ അബ്ദുൽ മുത്തലിബാണുള്ളത്, പിന്നെ ആമിന ബിന്ദു വഹബാണ്. മനസ്സിലല്ലേ, കുട്ടി എത്തീമാണെന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു, മുലയൂട്ടാൻ വന്ന ഗ്രാമീണ സ്ത്രീകൾ പലരും തിരസ്കരിക്കുക ചെയ്തത്, കൂട്ടാക്കിയില്ല. ചരിത്രത്തിൽ കാണാം, ഹലീമ സഅദിയ തന്നെ വരുമ്പോ മനസ്സിലല്ലേ, ഹലീമ സഅദിന്റെ അടുക്കൽ കുട്ടികളുണ്ട്, അത് കുട്ടികളുണ്ട്, റസൂലിന്റെ കൂടെ മുലയൊടിച്ച കുട്ടികളുണ്ട്, ജുദാമ എന്ന് പറയുന്ന ഷെയ്മ, അതേപോലെ തന്നെ കുട്ടികളുണ്ട് അവർക്ക്. അപ്പോ അവരാണെങ്കിലും പിന്നെ സഅദിയയിൽ ഒരു സാധു കുടുംബമാണ്. ആ കുട്ടി തന്നെയും മലപ്പാലിന്റെ അന്ന പോലെ കരയുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്, ഹലീമ സഅദിയുടെ കൂടെയുള്ള കുട്ടി. മനസ്സിലായി? അപ്പോ മറ്റുള്ളവരൊന്നും അവരുടെ കുട്ടികളെ ഇവർക്ക് കൊടുക്കണില്ല. കാരണം ഞങ്ങളുടെ കുട്ടിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് മുലയൂട്ടാൻ വകുപ്പ് ഉണ്ടാവില്ല എന്ന നിലക്കാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും ഹലീമയെ വിഗണിക്കണത്, കൊടുക്കണില്ല, കുട്ടികളെ കൊടുക്കണില്ല. മനസ്സിലല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലരും ഏറ്റെടുക്കണില്ല, കാരണം യതീമാണ്. പക്ഷെ ഹലീമ സഅദിയയുടെ ആഗമനം അവിടെ ഉണ്ടാവുകയാണ്, അപ്പൊ ഹലീമ സഅദിയക്ക് കൊടുക്കുക ചെയ്യുന്നത്. ആരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ അവരെ ഏറ്റെടുക്കാൻ, യതീമാണെങ്കിൽ ഒരു കുട്ടിനെ കിട്ടണല്ലോ, ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽക്കാൻ ഉണ്ടായത്. അങ്ങനെയാണ് സഅദിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുലയൂട്ടപ്പെടുന്നത്. 4 വർഷം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചുകൂട്ടി. അപ്പൊ നോക്കൂ നിങ്ങൾ, ആ ഒരു തുടക്കം തന്നെ എന്താണ്, ആ ഒരു വിഷമത്തിന്റെയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4-ാമത്തെ വയസ്സിൽ പിന്നീട് ആ നെഞ്ചു പിളർന്ന സംഭവം ഉണ്ടായി. പിന്നെ എന്ത് ചെയ്തു, ആമിനയുടെ അടുക്കലേക്ക് തിരിച്ചു കൊടുക്കപ്പെട്ടു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മ ആമിനയോടൊപ്പം ആയ ഉമ്മു ഐമനോടൊപ്പം മദീനയിലേക്ക് പോവുകയാണ്. അന്ന് മദീന അല്ല, യസ്രിബാണ്, യസ്രിബിലേക്ക് പോവാണ്. യസ്രിബിൽ പോകുന്നത് അവിടെയാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഉപ്പ മറമാടപ്പെട്ടിട്ടുള്ളത്. മദീനയിൽ യസ്രിബിലാണ് റാബിയത്തുൻ നബി നബിഖത്തു ദുബിയാനിയുടെ വീട്ടിൽ. പിന്നെ അതേപോലെ തന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പ അബ്ദുൽ മുത്തലിബിന്റെ വാപ്പ ഹാഷിമിന്റെ ഭാര്യ അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മ സൽമ എന്ന് പറയുന്ന പെണ്ണ് അവർ മദീനക്കാരിയാണ്. അപ്പൊ ആ കുടുംബ സന്ദർശനം, അതേപോലെ തന്നെ പിതാവിന്റെ ഖബറിന്റെ സന്ദർശനം, ഇതൊക്കെ പാടെ ലക്ഷ്യമാക്കിയിട്ട്, ഭർത്താവിന്റെ ഖബർ സന്ദർശനം ഇതൊക്കെ ലക്ഷ്യമാക്കി ആയിരിക്കാം ആമിന ബിന്ദു വഹബും ഉമ്മു ഐമനും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. നബി ഒന്ന് കുട്ടിയാണ്, 6 വയസ്സുള്ള കുട്ടി, മതി യസ്രിബിൽ പോവുകയാണ്. യസ്രിബിൽ പോയി ആ മടക്ക യാത്രയിൽ റസൂലുള്ളാഹിന്റെ 6-ാമത്തെ വയസ്സിൽ പിന്നെ ബദറിനും അല്ലെങ്കിൽ മദീനക്കും അന്നത്തെ യസ്രിബിന് ഇന്ന് ഏറെ കുറച്ച് ദൂരം പോന്നിട്ടുണ്ടെങ്കിൽ അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആമിന ഉമ്മ മരിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരുഭൂമിയിൽ പിന്നെ തന്റെ ഉമ്മയെ അവിടെയാണ് എന്ത് ചെയ്യണത്, പിന്നെ അവിടെ മർമാടപ്പെട്ടാണ്, അബവായിൽ ഉമ്മ മരിച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബാല്യത്തിൽ 6 വയസ്സുള്ള ഒരു കുട്ടി ഒറ്റപ്പെട്ടെന്ന് ആലോചിച്ച് നോക്കി, പിതാവിൽ നിന്ന് ഒറ്റപ്പെട്ടു, മാതാവിൽ നിന്ന് ഒറ്റപ്പെട്ടു. പിന്നെ ഉമ്മ ഐമനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തു കൊണ്ടുവരുന്നത്. പിന്നെ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ 2 വർഷം കൂടി കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിച്ചു. പിന്നെ അബൂ താലിബ് ഏറ്റെടുത്തു. പിന്നെ അബൂ താലിബിന്റെ സംരക്ഷണത്തിലേക്ക് വന്നു. അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുരുന്നായിരിക്കെ ആടുകളെ മേച്ചാണ് ഖുറൈശികൾക്ക് അവരുടെ പിന്നെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന കാശ് വാങ്ങി അവരുടെ ആടുകളെ മേച്ചാണ് റസൂലുള്ള ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാല്യം യൗവനത്തിന് വഴിമാറിയപ്പോൾ അന്നത്തെ മക്കാരുടെ പതിവനുസരിച്ച് കച്ചവട സംഘത്തെ നയിക്കാൻ നിർബന്ധിതനായി. അങ്ങനെ അബൂ താലിബിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവട സംഘത്തെ നയിച്ചു കൊണ്ട് ഉള്ള ജീവിതമാണ് അത്. തുടർന്നു അതാണ് പിന്നീട് ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ വിവാഹത്തിൽ വിവാഹം നടന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. നുബുവത്ത് കിട്ടിയതിന് ശേഷം മക്കയിലെ 13-വർഷ കാലഘട്ടം നമുക്കതറിയാം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പിന്നെ തന്റെ 53-ാമത്തെ വർഷം മദീനയിലേക്ക് ഹിജറ പോയി. പിന്നെ 63 വയസ്സുവരെയുള്ള മദീന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ ജീവിതാവസ്ഥകൾ നമുക്കറിയാം. ഒക്കെയും എന്താണ്, ആ ക്ലേശം പിന്നിട്ടുകൊണ്ടുള്ള ഒരു ഈ ഭൗതിക ജീവിതത്തിലെ യാത്രയാണ്. അതുകൊണ്ടാണ് മരിക്കുന്ന അന്ന് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച രാവിലെ മലക്കുൽ മൗത്തിന് റൂഹിനെ നൽകാൻ നിമിഷങ്ങൾ അല്ലെങ്കിൽ മിനിറ്റുകൾ ശേഷിക്കുമ്പോൾ മകൾ ഫാത്തിമ വരികയാണ്. ഫാത്തിമ വന്ന് ഉപ്പന്റെ രോഗം കാണാൻ വേണ്ടി വരികയാണ്. അപ്പോ വാ കെറുബാബത്ത, വാപ്പാന്റെ പ്രയാസം എത്ര മാത്രം എന്ന് പറഞ്ഞു ഫാത്തിമ കരയുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലൈസ അല അബീക അയ്യ കറബിൻ ബാദല്യവും, ഈ ദിവസത്തിന് ശേഷം ഇനി വാപ്പാക്ക് ഒരു പ്രയാസമില്ല എന്ന് പറയുന്നു. മനസ്സിലായി? അപ്പോ ആ ഒരു പിന്നെ 63 വർഷകാല ജീവിതം, ഭൗതിക ജീവിതം, അത് എത്ര കഥകളുള്ളതാണ് എന്ന് നമുക്ക് തിരു ജീവിതം മനസ്സിലാക്കിയിട്ടെങ്കിൽ ഉൾക്കൊള്ളാനുണ്ട്. അത് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ദുനിയാവിൽ നിശ്ചയിച്ച സുന്നത്താണ്. അപ്പോ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും എന്തുണ്ട്, ഒരു കഥഹിന്റെ ജീവിതമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ വിശ്വാസി ഈ കഥഹിന്റെ ജീവിതം താണ്ടി സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കും. ആ വിശ്വാസി കഥഹുള്ള ജീവിതം താണ്ടി നരകത്തിലേക്ക് കാലെടുത്തു വെക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹി മിനൽ ഷൈത്താനിർ റജീം എന്നാണ്. അലാ കുല്ലി, രണ്ടായാലും മനുഷ്യൻ ജീവിതം താണ്ടി ഫമുലാഖിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നവനാണ്. റബ്ബിനെ കണ്ടുമുട്ടുന്നവനാണ്. റബ്ബിനെ കണ്ടുമുട്ടിയാൽ എന്ത്? റബ്ബിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മഹ്ശറയിൽ പിന്നെ ഷഫാഅത്തിൽ പിന്നെ ഹിസാബിൽ അല്ലേ, ഇങ്ങനെ പലതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ കണ്ടുമുട്ടിയതിൽ പിന്നെ എന്ത്? വിചാരണയുടെ വേദിയിൽ മനുഷ്യർക്ക് സംഭവിക്കാനിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണർത്താണ്. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. فأما أما നമ്മൾ തഫ്സീല എന്ന് പറയും. എന്നാൽ ഈ ഫ ഇസ്തിനാഫ് എന്നത് പിന്നെ فأما എന്നാൽ من أوتي كتابه من യാദരുവൻ أوتي അവൻ നൽകപ്പെട്ടു كتابه തന്റെ കിതാബ് തന്റെ കിതാബ് തന്റെ കിതാബ് മൻ ഊത്തിയ യാദരുവൻ അവൻ നൽകപ്പെട്ടു കിതാബ് തന്റെ കിതാബ് എവിടെ ബിയമീനിഹി ബിയമീനി എന്നാണ് ഫിയമീനിഹി തന്റെ വലത് കൈയിൽ തന്റെ വലത് കൈ യാദരുവൻ അവന്റെ കിതാബ് നൽകപ്പെട്ടു അവന്റെ വലത് കൈയിൽ അങ്ങനെയുള്ളവൻ ഫസൗഫ യുഹാസബു ഹിസാബ യസീറ ഫ ഫനന്തങ്ങി അമ്മന്റെ ഇവിടെ അതിന്റെ ജവാബ് ഫ സൗഫ വഴിയെ യുഹാസബു അവൻ വിചാരണ ചെയ്യപ്പെടും യുഹാസബു അവൻ വിചാരണ ചെയ്യപ്പെടും എന്ത് ഹിസാബ യസീറ ലഘുവായ വിചാരണ യുഹാസബ ഹിസാബ യസീറ ലഘുവായ വിചാരണ അവൻ വിചാരണ ചെയ്യപ്പെടും തന്റെ വലത് കൈയിൽ തന്റെ കിതാബ് നൽകപ്പെടുന്നവൻ ലഘുവായ വിചാരണ അവൻ വിചാരണ ചെയ്യപ്പെടും വയൽ കലിബ് ഇല ഇൻകലബ് ഇല എന്ന് പറഞ്ഞാല് അവൻ മടങ്ങും ഇല അഹ്ലി അവന്റെ അഹ്ലിലേക്ക് അവന്റെ അഹ്ലിലേക്ക് മസ്റൂറൻ മസ്റൂറൻ സന്തോഷവാനായി സുറൂർ നൽകപ്പെട്ടവനായി സുറൂർ നൽകപ്പെട്ടവനായി സുറൂർ എന്ന സന്തോഷം സുറൂർ നൽകപ്പെട്ടവനായി അവൻ തന്റെ കുടുംബത്തിലേക്ക് മടങ്ങും അഹലിലേക്ക് മടങ്ങും തയ്യും ഇവിടെ തന്റെ കിതാബ് നൽകപ്പെട്ടവനാണ് തന്റെ കിതാബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം കർമ്മ പുസ്തകമാണ് കർമ്മ പുസ്തകമാണ് കർമ്മ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താ കർമ്മരേഖ ഓരോ മനുഷ്യരുടെയും കർമ്മരേഖ ഇവിടെ തയ്യാറാക്കപ്പെടുന്നുണ്ട് അല്ലെ എന്താണ് ആ സാധനം ഓരോരുത്തരുടെയും കർമ്മരേഖ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം അത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് ആരാ രേഖപ്പെടുത്തുന്നത് അള്ളാഹു നിയോഗിച്ച മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച മലക്കുകൾ അത് രേഖപ്പെടുത്തുന്നുണ്ട് ആ രേഖപ്പെടുത്തുന്ന കിതാബ് ഉണ്ടല്ലോ നമ്മളുടേതാണ് നമ്മളുടേതാണ് അത് നമ്മളിലേക്കാണ് ചേർക്കപ്പെടുക യഥാർത്ഥത്തിൽ അത് അള്ളാഹു കൊടുത്ത കിതാബാണ് മലക്കുകളാണ് അത് രേഖപ്പെടുത്തുന്നത് അല്ലെ പക്ഷെ അത് നമ്മളുടേതാണ് ആ രേഖ കർമ്മ പുസ്തകം അത് ഓരോരുത്തർക്കും അന്ത്യനാളിൽ കിട്ടും ഓരോരുത്തർക്കും കിട്ടും ചിലർക്ക് കിട്ടല എവിടെയാണ് ബിയമീനിഹി തന്റെ വലത് കൈയിലാണ് വലത് കൈയിൽ കിതാബ് നൽകപ്പെട്ടവൻ യുഹാസബ് ഹിസാബ യസീർ എന്നാണ് നേരിയ വിചാരണ ചെയ്യപ്പെടും വയങ്കലിബു ആ വിചാരണയ്ക്ക് ശേഷം അവൻ മടങ്ങും ഇല അഹ്ലി അവന്റെ അഹ്ലിലേക്ക് മസ്റൂറൻ സന്തോഷം നൽകപ്പെട്ടവനായി ഇവിടെ അഹിൽ എന്ന് പറഞ്ഞാൽ ആരാഹിൽ അഹിലാരാ ഒന്നുകിൽ അത് മൂന്നലക്ക് സ്വർഗാർഹരായ തന്റെ കുടുംബക്കാർ, ഭൗതിക ലോകത്തെ കുടുംബക്കാർ അങ്ങനെ ഉണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗാർഹരായ കുടുംബക്കാർ സ്വർഗത്തിലെത്തിക്കും. ആ കുടുംബക്കാരിലേക്ക് അവൻ മടങ്ങും. സ്വർഗാർഹരായ തന്റെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ ഇവരൊക്കെ.
ربنا وادخلهم جنات عدن التي وعدتهم ومن صلح من ابائهم وازواجهم وذرياتهم.
അർശന വഹിക്കുന്ന മലക്കുകൾ, അർശന എട്ട് മലക്കുകൾ വഹിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ അർശന. ഈ അർശന വഹിക്കുന്ന മലക്കുകൾ, അവരുടെ പ്രത്യേകത എന്താ? അവര് അർശന വഹിക്കാണ് അല്ലേ. അല്ലദീന യഹ്മലൂൻ അൽ അർശ്, അർശന വഹിക്കുന്നവർ. വമൻ ഹൗലഹു, അർശന ചുറ്റുമുള്ളവരും, ചുറ്റുമുള്ളവരും. ആ മലക്കുകളുടെ പ്രത്യേകത എന്താ? അവരുടെ ഒരു പ്രത്യേകത പറഞ്ഞു, അർശന വഹിക്കുന്ന ഒക്കെയാണ്. അള്ളാഹുനോട് ഏറ്റവും അടുത്താണ് അവരുള്ളത്. അള്ളാഹുനോട് ഏറ്റവും അടുത്താണല്ലോ. അള്ളാഹു അർശന് മുകളിലാണ്, അർശന് ചുറ്റാണ് ഈ മലക്കുകളുള്ളത്. ചിലർ അർശന വഹിക്കാണ്. അപ്പൊ അള്ളാഹുനോട് അതാണ് നമ്മൾ പറയുന്നത്, മുഖറബീങ്ങളായ അള്ളാഹിന്റെ മലക്കുകൾ. മുഖറബീങ്ങളായ മലക്കുകൾ എന്നാൽ എന്താ? ഒരാൾ ഒരാളോട് മുഖറബാണ് എങ്കിൽ ആ മുഖറബ് പറഞ്ഞത് ആളെ കേൾക്കും അല്ലേ. അതാണ് അർശന വഹിക്കുന്ന മലക്കുകളും അർശന് ചുറ്റുമുള്ള മലക്കുകളും അവർ അള്ളാഹിനോട് സദാ ദുആ ചെയ്യുന്നതാണ്. ആ ദുആകളുടെ കൂട്ടത്തിൽ ഒരു ദുആയാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, റബ്ബന വ അദ്ഖിൽഹും, അള്ളാഹുവെ വിശ്വാസികളെ നീ പ്രവേശിപ്പിക്കണമേ, ജന്നാത്തി അദ്നിൻ, നിത്യവാസത്തിന്റെ സ്വർഗീയ തോട്ടങ്ങളിൽ, നിത്യവാസത്തിനുള്ള സ്വർഗീയ തോട്ടങ്ങളിൽ നീ അവരെ പ്രവേശിപ്പിക്കണമേ. അവരെ മാത്രമല്ല, വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് സാലിഹീങ്ങളായവരെ, അസ്വാജീം അവരുടെ ഇണകളിൽ നിന്ന് സാലിഹ്യങ്ങളായവരെ, ദുർറിയാത്തിയും അവരുടെ സന്താനങ്ങളിൽ നിന്ന് സാലിഹ്യങ്ങളായവരെ. അപ്പൊ സാലിഹ്യങ്ങളായ സന്താനങ്ങൾ, ഇണകൾ, മാതാപിതാക്കൾ, അവരെയും നീ ഇവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണമേ എന്ന് അർശന വഹിക്കുന്ന മലക്കുകളും അർശന ചുറ്റുള്ള മലക്കുകളും നീ അള്ളാഹിനോട് തേടും. അങ്ങനെയുള്ള ഇവന്റെ അഹ്ലുകാർ എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. ആ അർഹലുകാരിലേക്ക് യങ്കലിബു അവൻ മടങ്ങി ചെല്ലും, മസ്റൂറൻ എന്നെന്താ, സുറൂർ നൽകപ്പെട്ടവനായി, സന്തോഷം നൽകപ്പെട്ടവനായി. മറ്റൊരു അർത്ഥം ഈ അഹൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശം ഹൂറുകളായിട്ടുള്ള അഹലുകാർ. സ്വർഗത്തിൽ ഹൂറുകൾ ഉണ്ടാവില്ല ഇവന്റെ അഹലുകാരായിട്ട്. സ്വർഗത്തിൽ ഹൂറ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഇന്നൽ, സ്വർഗത്തിൽ പളങ്കിനാലുള്ള ഒരു കൊട്ടാരുണ്ട്, സത്യവിശ്വാസികൾക്ക് അതിൽ അഹലുകാരുണ്ട്, സത്യവിശ്വാസികൾക്ക് അതിൽ അഹലുകാരുണ്ട്. അഹലുകാർ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഖ്യമായിട്ടും ഹൂറുകളാണ്, സ്വർഗീയ ഹൂറുകളാണ്. അവിടെ അവരുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലും, സന്തോഷവാനായി. ചിലർ പറഞ്ഞത് അഹൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ അഹൽ ആരാണ്? യഥാർത്ഥത്തിൽ ആദർശ ബന്ധുക്കളാണ്, സ്വർഗത്തിലെത്തിയ ആദർശ ബന്ധുക്കളാണ്. എല്ലാം ഉദ്ദേശം, എല്ലാം ഉദ്ദേശമാണ്. വിചാരണ എളുപ്പമായവൻ, അവൻ അവന്റെ അഹലുകാർ സ്വർഗത്തിലുണ്ട്, അവരിലേക്ക് സന്തോഷപൂർവ്വം മടങ്ങി ചെല്ലും. ഇവിടെ ഹിസാബൻ യസീറ എന്ന് പറഞ്ഞു. ഹിസാബ് എന്ന് പറഞ്ഞാൽ വിചാരണയാണ്. എളുപ്പമായ വിചാരണ എന്താണ്? എളുപ്പമായ വിചാരണ എന്ന് പറഞ്ഞാൽ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് അറളാണ് എന്നാണ്. എളുപ്പമായ വിചാരണ അറളാണ്. അറള് എന്ന് പറഞ്ഞാൽ എന്താ? അറള് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യലില്ല, പിന്നെയോ ഈ കർമ്മരേഖയുടെ പ്രദർശനം മാത്രമാണ്, കർമ്മരേഖയുടെ കേവല പ്രദർശനം മാത്രം, അതാണ് അറള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നൂഖിശൽ ഹിസാബ് ഫഖദ് ഉദ്ദിബ, മൻ നൂഖിശൽ ഹിസാബ്, വിചാരണ വിചാരണ അതിന് ഒരാൾ വിധേയനായാൽ, എങ്ങനെ വിധേയനായ, ചോദ്യം ചെയ്യലിന് വിധേയനായാൽ ഉദ്ദിബ അവൻ ശിക്ഷിക്കപ്പെട്ടു എന്നാണ്, ശിക്ഷിക്കപ്പെട്ടു. അപ്പോ വിചാരണയിൽ ഒരു ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടെങ്കിൽ അദാബുണ്ടാവും, അള്ളാഹു കാക്കട്ടെ. ഉദ്ദിബില്ല. അതേസമയം ചിലരിത് എന്താണ്, അത് അറള് മാത്രമാണ്. അറള് എന്ന് പറഞ്ഞാൽ പ്രദർശനം. ഇപ്പൊ നമ്മൾ മാറിയത് അറിയും, ഇതിനെ മാറുന്ന എക്സിബിഷൻ അല്ലേ, മാറിയത് ഇതാണ്, ഈ അറിവിൽ നിന്നാണത്. കേവല പ്രദർശനം, അതായത് കർമ്മരേഖ പ്രദർശിപ്പിക്കും, അതിങ്ങനെ ഒരു പ്രദർശനം മാത്രം, പ്രദർശനം മാത്രം. ഇതാണ് പിന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങുന്ന ഹാസഫ ഹിസാബ് യസീറ, നേരിയ ലഘുവായ വിചാരണക്ക് അവൻ വിധേയനാകും എന്ന് പറഞ്ഞാൽ ഈ അറളിന് വിധേയനാകും, കർമ്മരേഖയുടെ പ്രദർശനത്തിന് അവൻ വിധേയനാകും. അവൻ വയൻകലിബു ഇല അഹ്ലിഹി മസ്റൂറൻ. ഇതൊരു വിഭാഗം. എന്നാൽ ഇവിടെ ഈ യമീൻ എന്ന് പറഞ്ഞേ, വലത് കൈയിനാണ് യമീൻ എന്ന് പറയുന്നത്. വലത് കൈ യദുൻ, യദാണ് അല്ലേ, ഏതാണ്? വലത് കൈ. വലത് കൈയിന് യമീൻ, യമീൻ എന്നാണ് യുമ്ന എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ബർക്കത്ത് എന്നർത്ഥം. അനുഗ്രഹം ബർക്കത്ത്, അതാണ് അതിന്റെ അതിന്റെ പദപ്രത്ഥം. നമ്മൾ പിന്നെ അനുഗ്രഹീതമായത് നല്ല കാര്യങ്ങളൊക്കെ എന്തിനാ എന്ത് അത് ചെയ്യാൻ എന്താ മുന്തിപ്പിക്ക? വലുതാണ് മുന്തിപ്പിക്ക, വലുതാണ് മുന്തിപ്പിക്ക. അതുകൊണ്ടാണ് ആ കയ്യിന് തന്നെയും യമീൻ എന്ന പേര്. അപ്പോ യമീനുകൊണ്ട് വാങ്ങേണ്ടതാണ് അവന്റെ കിതാബ്. യമീൻ കൊണ്ട് വാങ്ങേണ്ടതാണ് അവന്റെ കിതാബ് പറയുമ്പോ ആ കിതാബ് എന്താണ്? കിതാബിൽ എന്താണുള്ളത്? കിതാബിലുള്ളൊക്കെ നല്ലതാണ്. കിതാബിലുള്ളൊക്കെ എന്താണ്? നല്ലതാണ്. ആ നല്ലത് എന്താണ്? നല്ലതെന്താണ് ആ കിതാബിലുള്ള നല്ലത് എന്താ? ആ ഇവൻ ചെയ്ത നല്ല കർമ്മങ്ങൾ, ഇവൻ ചെയ്ത നല്ല കർമ്മങ്ങൾ. അതേസമയം കിതാബ് ഇടതിൽ വാങ്ങും, ഇടത് ഉണ്ടല്ലേ, അതാണ് ഞാൻ അടുത്ത ആള്. അമ്മാമൻ ഊത്തിയ കിതാബഹു വറാ അബഹരിഹി ഫസൗഫ യദഉ സുബൂറ വയസ്ല സഗീറ. ഈ വറാ അബഹർ ഉണ്ടല്ലോ, അത് പിന്നെ മുതുകിന് പിന്നിലാണ്, ബഹറിന് പിന്നിലാണ് കിതാബ് വാങ്ങുന്നത്. ആ കിതാബ് വാങ്ങുന്നത് ഇടത് കയ്യിലുമാണ്, ഇടത് കയ്യിലാണ്. അത് വേറൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല അത് വിശദീകരിച്ചിട്ടുണ്ട്. കയ്യിൽ പറയാം, ചിലക്ക് ചിലത് ഇടത് കയ്യിൽ വാങ്ങാം, പക്ഷെ ഇടത് കയ്യിൽ മുന്നിൽ വാങ്ങാൻ പോലും കഴിയാത്ത വിധാണ് അവന്റെ കോപ്പ്. അതുകൊണ്ട് അതെങ്ങനെ വാങ്ങണത്? പിന്നിൽ കൊടുക്കണ മലക്കുകൾ വരെ മുന്നിൽ പോകാൻ കൂട്ടാക്കാത്ത മലക്കുകളാണ്. മുന്നിൽ പോയിട്ട് ഓനെ മുഖം കാണാൻ കൂട്ടാക്കാത്ത മലക്കുകൾ. അപ്പൊ എവിടുന്ന് കൊടുക്ക? ബാക്കിന്ന്. അത് എവിടെ കൊടുക്ക? ഇടത് കയ്യിൽ. അള്ളാഹു നമ്മളെ കാക്കട്ടനാണ്. വഅമ്മാമൻ ഊതിയ എന്നാണ്, വഅമ്മാമൻ എന്നാൽ യാതൊരുവൻ, എന്നാൽ യാതൊരുവൻ. ഊതിയ അവൻ നൽകപ്പെട്ടു കിതാബ്, തന്റെ കിതാബ് എവിടെ നൽകപ്പെട്ടു? വറാ അബഹരി തന്റെ മുതുകിന് പിന്നിൽ, വറാ അബഹരി തന്റെ മുതുകിന് പിന്നിൽ. ഇവിടെ ഈ ഊത്തിയ എന്നൊക്കെ ഉണ്ടല്ലോ, നൽകപ്പെട്ടു എന്നാണ്, മജ്ഹൂലാണ്, ക്രിയമാവിയാണ്, നൽകപ്പെടാൻ പോണ സംഗതിയാണ്. അപ്പൊ യൂത്ത എന്നാണ് നൽകപ്പെടും, യൂത്ത എങ്ങനെയാണ്? പക്ഷെ ഊത്തിയ ഭൂതകാല ക്രിയ പ്രയോഗിച്ച് അതെന്തിനു ഞാൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താ ആ സംഭവിച്ചു എന്ന് ഉറപ്പുള്ളതാണല്ലോ ഭൂതകാലത്ത്, അതിനാണ് ഭൂതകാല ക്രിയ പ്രയോഗിക്കുക. അത്ര ഉറപ്പുള്ള സംഗതിയാണ് ഇത് നടക്കാൻ പോണതാണെങ്കിലും എന്നുള്ളതാണ് അതിൽ നിന്ന് വായിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. തൈ വാമൻ ഊത്തിയ കിതാബ്, തന്റെ കിതാബ് നൽകപ്പെട്ടവൻ എവിടെ? വറാ ആ ബഹ്രിഹി, തന്റെ മുതുകിന് പിന്നിൽ. വറാ എന്നാണ് പിന്നിൽ, ബഹ്രി തന്റെ മുതുക്, തന്റെ മുതുകിന് പിന്നിൽ. ഈ വറാ എന്നുള്ളതിനൊക്കെ കുറെ അർത്ഥങ്ങളും ആശയങ്ങളും ഉണ്ട്. നമ്മളതിന് പിന്നിൽ എന്നുള്ളത് ഒറ്റയ്ക്ക് പറഞ്ഞു പോവാണ്. നമ്മള് ഈ വറാനെ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ കൂടുതലായിട്ട് ഏതോ ഒരു ക്ലാസ്സിന് മുമ്പ്. ആര് പറയും? സൂറത്തു കഹ്ഫിൽ എവിടെ? വക്കാന വറാഹു മലിക്കും യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ എന്ന് പറഞ്ഞിടത്ത് ഈ വറാഇന് കുറെ ആശയ വൈപുല്യണ്ട് എന്നുള്ളത് അത് അതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. അല്ല കുല്ലിൻ, ഇവിടെ അമ്മാമൻ ഊത്തിയ കിതാബ് വറാഹി ബഹർ തന്ന മുതുക്, തന്റെ മുതുകിന് പിന്നിൽ തന്റെ കിതാബ് നൽകപ്പെടുന്നവൻ. ഫസൗഫ യദോ അവൻ വിളിക്കും, സൗഫ എന്നാണ് വഴിയെ, യദോ അവൻ വിളിക്കും. എന്ത് വിളിക്കും? സുബൂറൻ, സുബൂർ എന്നാൽ വൈൽ, നാശം. ഫസൗഫ യദോ അവൻ വഴിയെ വിളിക്കും. സുബൂറൻ നാശം, നാശം വിളിക്കുക എന്നാണ് എന്താ? ശരണം വിളിക്കാറില്ലേ, നാശം വിളിക്കുക എന്നാണ് എന്താ? യാ വൈലത്ത, യാ വൈലി എന്ന് പറയില്ലേ, എന്റെ നാശം, എന്റെ നാശം, അതേപോലെ അതാണ് വാ സുബൂറ, വാ സുബൂറ എന്ന് പറയും. അതൊരു തരം നാശ വിളിച്ചുകൊണ്ടുള്ള ഗർജനാണ്. അള്ളാഹു കാക്കട്ടെ. ഫസൗഫ യദഉ സുബൂറ, അവൻ സുബൂറ വിളിക്കും, നാശം വിളിക്കും. അത് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും വന്നിട്ട് ചിലർത്ത് യാ വൈലത്ത, യാ വൈലി ഇങ്ങനെയൊക്കെ ഉള്ള വിളികളാണ്. മുതുകിന് പിന്നിൽ കിതാബ്, തന്റെ കർമ്മ പുസ്തകം നൽകപ്പെടുന്നവൻ സുബൂറ വിളിക്കും. വയസ്ല സഗീറ, അവൻ സഗീറയിൽ കിടന്നെരിയും. വയസ്ല എന്നാണ് യസ്ല, സലിയ യസ്ല എന്നാണ് അവൻ കിടന്നെരിയും, പ്രവേശിച്ച് കത്തും എന്നാണ്, പ്രവേശിച്ച് കത്തും എന്നാണ് കിടന്നെരിയും.
എവിടെ കിടന്നെരിയും? സഗീറ, സഗീറ എന്താ സഗീറ? ആ നരകത്തിന്റെ പേരാണ്, നാറൻ സഗീറ എന്നാണ്. നരകത്തിന്റെ പ്രത്യേകത, നരകം തീയാണ്, തീ മാത്രമല്ല പിന്നെ എന്തും കൂടിയാണ്? സഗീറ ജ്വാലകളുള്ള തീയാണ്, ജ്വാലകൾ. നരകത്തിന്റെ പ്രത്യേകത കുല്ലമ ഹബത്ത്, നരകം കെട്ടടങ്ങുമ്പോഴെല്ലാം സിദ്നാഹും സഹീർ, അള്ളാഹു പറയുന്നത് നാം അതിൽ സഹീറിനെ ഏറ്റിക്കൊടുക്കുന്നതാണ്. സഹീർ എന്താ? സഹീർ എന്നാണ് ജ്വാല, ജ്വാല. നരകം കെട്ടടങ്ങുമ്പോഴൊക്കെ അള്ളാഹു തീ ജ്വാലകളെ അതിൽ ഏറ്റും എന്നുള്ളതാണ്. അങ്ങനെ ജ്വാലകളാൽ, ജ്വാലകളാൽ ഏറ്റപ്പെടുന്നതാണ് നാറ്, നാറ്. അതാണ് നരത്തിന്റെ പ്രത്യേകത. പിന്നെ ഈ ജ്വാലയുടെ പ്രത്യേകത, അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഇന്നഹ തെർമി ബിഷററിൻ കൽ ഖസർ കഅന്നഹു ജിമാലത്തുൻ സുഫുർ. മഞ്ഞ വർണ്ണത്തിൽ ഒട്ടകക്കൂട്ടങ്ങളെ പോലെ കളറുകളുള്ള കൊട്ടാര സമാനം വലിപ്പമുള്ള തീ പൊരികളെ എടുത്തെറിയുന്നതാണ്. തീപ്പൊരി എത്ര ഉണ്ടാവും? തീപ്പൊരി ഒന്നും, ഒരു തീപ്പൊരി ഒന്ന് നമ്മൾ മേത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോളുന്നില്ല, ചിലപ്പോൾ നേരിയ ഒരു ഇതുണ്ട് അനുഭവം. നരകത്തീയിലെ തീപ്പൊരി എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം തന്നെ അതൊരു കൊട്ടാര സമാനം എന്നാണ്. അതിന്റെ കളറോ, അതിന്റെ കളറാണ് ജിമാലത്തുൻ സുഫുർ. അപ്പൊ അങ്ങനെയുള്ള തീപ്പൊരികളെ എടുത്തെറിയുന്ന ജോലിയാണ് നരകത്തിന്. അതുകൊണ്ടാണ് ആ ഈ പ്രയോഗം, വയസ്ല അവൻ കിടന്നെരിയും സഹീറ, സഹീറിൽ. സഹീർ എന്ന് പറഞ്ഞാൽ എന്താ? നരകാണ്, നരകാണ്. നരകത്തിനെ പേര് പറയാൻ കാരണം തീജ്വാലകൾ, ഇപ്പറയപ്പെട്ട വിധം തീജ്വാലകൾ കൊണ്ട് പിന്നെ കത്തിക്കപ്പെടുന്നതാണ് നരകം എന്നുള്ളതാണ്. ആ നരകത്തിൽ അവൻ കിടന്നെരിയും. അപ്പൊ നോക്കി, നിങ്ങൾ ഇടത് പിന്നിൽ കിതാബ് നൽകപ്പെടുന്നവന്റെ അവസ്ഥയാണിത്. യദുഉ സുബൂറ വയസ്ല സഗീറ. ഈ പിന്നിൽ കിതാബ് നൽകപ്പെടുന്നവൻ എന്ന് പറഞ്ഞപ്പോ പിന്നിൽ എവിടെ നൽകും? ഇവിടെ വലത് കൈയിൽ നൽകും എന്ന് പറഞ്ഞു. പിന്നിൽ എവിടെ നൽകും? അത് സൂറത്തുൽ ഹാഖയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. ആർക്കാ പറയാൻ പറ്റിയ ആയത്ത്? വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ബദൈസ ഫയഖൂൽ യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹ കാനതിൽ ഖാദിയ മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദുഹു ഫഖുൽ. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവൻ, ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവൻ. അപ്പൊ ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവന്റെ, അവിടെ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇടത് കൈയിൽ ഗ്രന്ഥം നൽകുന്നവനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ പിന്നിൽ നൽകപ്പെടുന്നെന്ന് പറഞ്ഞു. ഏത് കൈയിൽ നൽകപ്പെടും? അതാണ് ഹാക്കയിൽ പറഞ്ഞ ഇടത് കൈയിൽ നൽകപ്പെടൽ. ഇടത് കൈയിൽ പിന്നിലായിട്ടാണ് നൽകപ്പെടുക, ഇടത് കൈയിൽ പിന്നിലായിട്ടാണ് നൽകപ്പെടുക. അപ്പൊ ഇടത് കൈയിൽ പിന്നിൽ നൽകപ്പെടുന്ന പറഞ്ഞാൽ ഇടത് കൈയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ കോളെന്തായിരിക്കണം? ബോള് ഇടത് കയ്യിൽ വാങ്ങാൻ പറ്റിയ കോളായിരിക്കണം അല്ലേ, അല്ലേ? അതാണ് ഒന്ന്. രണ്ട്, വലത് ഭാഗം പോലല്ല ഇടത് ഭാഗം. വലത് ഭാഗത്തിന് ഇവിടെ പ്രയോഗിച്ചത് യമീനാണ്, ഇടത് ഭാഗം അങ്ങനെയല്ല. ഇടത് ഭാഗം പിന്നെ വലത് ഭാഗത്തെ പോലെയല്ല. പിന്നെ മനുഷ്യന്റെ മുന്നിലൂടെ അല്ല കൊടുക്കുന്നത്, മുന്നിലൂടെ അല്ല കൊടുക്കുന്നത്. പിന്നെ എവിടെ കൊടുക്കുന്നത്? പിന്നിലൂടെയാണ് കൊടുക്കുന്നത്, പിന്നിലൂടെയാണ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നവർക്ക് ഇവന്റെ മുഖം പോലും കാണണ്ട എന്ന രീതി, അവന്റെ മുഖം പോലും കാണണ്ട എന്ന രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. ആ രീതിയിലൊക്കെ അതിന് തഫ്സീറുകൾ പറയപ്പെട്ടുണ്ട്. അലാ കുല്ലിൻ, വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാ ബഹരി ഫസൗഫ യദഉ സുബൂറ വയസ്ല സഗീറ. വലത് കൈ, ഇടത് കൈയിൽ പിന്നിൽ കിതാബ് നൽകപ്പെടുകയും കർമ്മ പുസ്തകം നൽകപ്പെടുകയും അവൻ നാശം വിളിക്കുകയും സഗീറിൽ കത്തി കിടന്നെരിയുകയും ചെയ്യുമെന്ന് പറഞ്ഞേ, അതിനെന്തേനി കാരണം? അതിനൊരു റീസൺ വേണ്ടേ? അങ്ങനെ അവനൊരു പരലോകം ഉണ്ടാകാൻ എന്താണ് കാരണം? എന്താ കാരണം? ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, ഇന്നഹു ബന്ന അല്ലയഹൂർ ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ. ഇന്നഹു, കാരണം അവൻ. ഈ ഇന്ന എന്നുള്ളതിന് തീർച്ചയായും എന്നുള്ള മാന മാത്രമല്ല, പിന്നെയോ അത് തലയിലിന്റെ കൂടി ഇന്നാണ്. ഇന്നഹു, കാരണം ഈ മനുഷ്യൻ, കാന ഫീ അഹ്ലിഹി, അവൻ അവന്റെ കുടുംബത്തിലായിരുന്നു, മസ്റൂറൻ. എന്താ മസ്റൂറൻ? അടിപൊളി അല്ലേ, അടിപൊളിയായിരുന്നു, മസ്റൂറായിരുന്നു. കാരണം അവനവന്റെ കുടുംബത്തിൽ മസ്റൂറായിരുന്നു. ഇന്നഹു, അവൻ, കാരണം അവൻ, അല്ലെങ്കിൽ തീർച്ചയായും അവൻ, ബന്ന, ബന്ന എന്നാണെന്താ? ആ അവിടെ വിചാരിച്ചു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ന വിചാരിച്ചു എന്ന് കേവലം ഊഹാർത്ഥത്തിലല്ല, പിന്നെ വിചാരിച്ചു ഉറപ്പിച്ചു എന്നാണ്, വിചാരിച്ചു ഉറപ്പിച്ചു ബന്ന.
അവൻ ഉറപ്പിച്ചിരുന്നു. എന്താ ഉറപ്പിച്ചിരുന്നത്? അല്ല യഹൂർ, യഹൂർ എന്നാണ് യഹൂദ് മടക്കം, ലൈ യഹൂദ് ഒരിക്കലും മടങ്ങൂല, ലെന്നല്ല പ്രത്യേകിച്ച് ലെന്ന ഒരിക്കലും ഒരിക്കലും മടങ്ങൂല എന്ന കാര്യം അന്നസ്തറിയ അല്ല യഹൂർ, താൻ ഒരിക്കലും മടങ്ങുകയില്ല എന്ന് ഇന്നഹു തന്നെ അവൻ വിചാരിച്ച് ഉറപ്പിച്ചു, വിചാരിച്ച് ഉറപ്പിച്ചു. അതാണ്, അതാ കാരണം, അതാ കാരണം. ഇടത് കൈയിൽ പിന്നിൽ ഗ്രന്ഥം നൽകപ്പെടാനും അവൻ നാശം വിളിക്കാനും നരകത്തിൽ കിടന്നെരിയും, കാരണം കാനഫി അഹ്ലിഹി മസ്റൂറ, അവൻ അവന്റെ കുടുംബത്തിൽ മസ്റൂറായിരുന്നു. എവിടെ? ദുനിയാവിൽ, ദുനിയാവിൽ. അന്ന് ഇന്നഹു തന്നെ അവൻ വിചാരിച്ച് ഉറപ്പിച്ചത് അല്ല യഹൂർ, അവന് ഒരു മടക്കമില്ല എന്നാണ്. മടക്കല്ല എന്നാണ്, എടുക്ക് മടക്കല്ല എന്ന്, മരിച്ച് പടച്ചോന്റെ കോടതിയിലേക്ക് എനിക്കൊരു മടക്കല്ല എന്നവൻ വിചാരിച്ചുറപ്പിച്ചിരുന്നു. ചിലര് തുറന്ന് പറയും മടക്കല്ല എന്ന്. ഏഹ്, എല്ലുകൾ നുരുമ്പി ജീർണിച്ചതിന് ശേഷം ആരതിന് ജീവനിടും എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ചിലര് പറഞ്ഞിരുന്നില്ല മടക്കല്ല എന്ന്, പക്ഷെ അവർ ജീവിച്ചു കാണിച്ച്. എന്ത് മടക്കല്ലാതെ എങ്ങനെ ജീവിച്ചു കാണിക്കുക? തനിക്കൊരു പരലോകേ ഇല്ല, ഒരു വിചാരണ ഇല്ല എന്നുള്ളത് അവൻ ജീവിച്ച് തെളിയിച്ചു, ജീവിച്ച് തെളിയിച്ചു. അതാണ് അവന്റെ വിചാരം. അങ്ങനെ അവൻ ഉറപ്പിച്ചു, അവൻ കുടുംബത്തിൽ മസ്റൂറായിരുന്നു, മസ്റൂറായിരുന്നു. ഇവിടെ പിന്നെ ഇത് കാരണത്താലാണ് അവന് ഈ ഒരവസ്ഥ എന്നുള്ളതാണ്, അവന് ഒരു അവസ്ഥ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. തയ്യും ഈ പ്രയോഗങ്ങളൊക്കെ നല്ല നല്ല അള്ളാഹുവിൽ നിന്നുള്ള ഈ പ്രയോഗങ്ങളുണ്ടല്ലോ, നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളുടെ ഈ പരിമിത ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ ഉണ്ട്. ഇവിടെ നോക്കിയ രണ്ട് മസ്റൂറ പറഞ്ഞ് അല്ലേ. ഇവിടുത്തെ മസ്റൂറ എവിടെയാണ്? പരലോകത്താണ്. ഇവിടുത്തെ മസ്റൂറോ? ഇഹലോകത്താണ്. ഈ സുറൂറുണ്ടല്ലോ, ഇത് നശ്വരവും താൽക്കാലികവുമാണ്, ഇതോ നിത്യവും ശാശ്വതവുമാണ് അല്ലെ. ഇത് വലത് കൈയിൽ കിതാബ് കിട്ടുന്നവന് ലഭിക്കാനുള്ള സുറൂറാണ്. ഇവിടെ സുറൂർ അല്പം കുറഞ്ഞാലും അവിടെ സുറൂർ നിത്യവും ശാശ്വതവുമായിട്ടാണ്. അതേസമയം ഇവിടെ താൽക്കാലിക സുറൂറിൽ വഞ്ചിതനായവന് അവിടുത്തെ സുറൂർ എന്താണ്? നിഷേധിക്കപ്പെടുകയാണ്. അവിടെ സുറൂറിൽ അവിടെ എന്താണ്? സുബൂറേ ഉള്ളു, നാശേ ഉള്ളു. അവിടെ സഹീറാണുള്ളത്, അവിടെ സഹീറാണുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയും ഷത്താന ബൈന സുറൂറൈൻ, ഷത്താന ബൈന സുറൂറൈൻ, രണ്ട് സുറൂറുകൾ തമ്മിലുള്ള അന്തരം എത്ര വലിയ അന്തരം അല്ലെ. ഒന്ന് നശ്വരം, മറ്റൊന്ന് ശാശ്വതം, മറ്റൊന്ന് ശാശ്വതം. ആ ശാശ്വതമായ സുറൂറിന് വേണ്ടിയാണ്, അതിൽ പ്രാമുഖ്യം കൽപ്പിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ജീവിക്കേണ്ടത് എന്നാണ് ഇവിടെ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ ഇന്നഹു ബന്ന അല്ലയഹു. ഇവിടെ ഈ കിതാബഹു പറഞ്ഞില്ലേ, ഈ കിതാബഹു, ആ കിതാബ് ഏതാണ് നമ്മൾ പറഞ്ഞ്? കർമ്മപുസ്തകമാണെന്ന് പറഞ്ഞ് അല്ലേ. എന്താ കർമ്മപുസ്തകം? അതിലുള്ള വിഷയം എന്താ? നമ്മളുടെ കർമ്മങ്ങളാണ്. നമ്മൾ മനസ്സിൽ വിചാരിച്ചത്, നമ്മൾ നാവുകൊണ്ട് പറഞ്ഞത്, നമ്മൾ കൈകൊണ്ട് ചെയ്തത് അല്ലേ, ഇതൊക്കെയാണ് ആ കർമ്മപുസ്തകം. ആ കർമ്മപുസ്തകം, ആ കർമ്മപുസ്തകം അവിടെ വലത് കൈയിൽ നൽകും, അല്ലെങ്കിൽ ഇടത് കൈയിൽ പിന്നിൽ നൽകും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അതോടനുബന്ധിച്ച്. അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹു പറഞ്ഞു, വയൗമൽ ഖിയാമത്തി നുഖ്രിജു ലഹു കിതാബൻ യൽഖാഹു മൻശൂറ, ഇഖ്റാഇ കിതാബക കഫ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. ഈ കർമ്മപുസ്തകം നിവർത്തി വെക്കപ്പെടും, കർമ്മപുസ്തകം നിവർത്തി വെക്കപ്പെടും മനുഷ്യരുടെ മുമ്പിൽ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ഇഖ്റാഇ കിതാബക, ഇഖ്റാഇ കിതാബക, നിന്റെ കർമ്മപുസ്തകം നീ വായിക്കുക എന്ന് പറയും, നീ വായിക്കുന്ന പറയാം. അപ്പൊ ഈ നീ എന്താ വായിക്ക, നീ എന്താ വായിക്ക? ആ ഈ ദുനിയാവാണ് വായിക്ക, തന്റെ ജീവിതമാണ് വായിക്കുക, ദുനിയാവില് തന്റെ ജീവിതമാണ് അവിടെ വായിക്കുക അള്ളാന്റെ മുമ്പില്. കിതാബക്ക്, എന്നിട്ട് നീ നിന്റെ പുസ്തകം വായിച്ച് കസാ ബിനഫ്സി കല്യവും അലൈക ഹസീബ, ഇന്ന് നിന്നെ വിചാരണ നടത്താൻ നീ മതി എന്നുള്ളത് പറയും. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഓൽക്ക് പറഞ്ഞൂടെ നിനക്ക് എന്തെന്നുള്ളത്, ഞാൻ എന്ത് അർഹിക്കുന്നു എന്ന് അവന് പറഞ്ഞൂടെ.
അതാണ് കഫാബി നഫ്സി കല്യോ മാലൈക ഹസീബ. അതാണ് ഈ നൽകപ്പെടുന്ന കിതാബിന്റെ പ്രത്യേകത. കിതാബ് എന്ന് പറഞ്ഞെങ്കിൽ മക്തൂബാണ്, എഴുതപ്പെട്ട സാധനമാണ്, എഴുതപ്പെട്ട സാധനം. മലക്കുകളാൽ എഴുതപ്പെട്ട കർമ്മ പുസ്തകമാണ് ഈ നൽകപ്പെടുന്നതായ കിതാബ്. തയ്യും. പിന്നെ അള്ളാഹു പറയുന്ന ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ ഫല ഉഖ്സിമു ബിശ്ശഫഖ് എന്ന് തുടങ്ങിയിട്ടുള്ള ബാക്ക് ഇൻഷാല്ലാ അത് ഇതേപോലെ നമുക്ക് വിശദീകരിക്കേണ്ടതാണ്. നമുക്കത് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ സൂറത്തുൽ ഇൻഷിഖാഖ് പൂർത്തിയാക്കാം ഇൻഷാല്ലാ.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.